റോമിൽ നിന്നുള്ള ലൂഥറിന്റെ വേർപാട്. പാപ്പാത്വ അന്ധകാരത്തിൽ നിന്നും പരിപാവന വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക് സഭയെ നയിക്കുവാൻ വിളിക്കപ്പെട്ടവരിൽ അഗ്രഗണ്യനായി മാർട്ടിൻ ലൂഥർ നിലകൊള്ളുന്നു. തീക്ഷ്ണത, ഉത്സാഹശീലം, സമർപ്പണം തുടങ്ങിയ ഗുണങ്ങൾ നിറഞ്ഞവനും ദൈവഭയമൊഴികെ മറ്റൊരു ഭയവും അറിയാത്തവനും വിശ്വാസത്തിന് വിശുദ്ധ തിരുവചനമെന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും അംഗീകരിക്കാത്തവനുമായ ലൂഥർ തൻ്റെ കാലഘട്ടത്തിലെ ശ്രേഷ്ഠ മനുഷ്യനായിരുന്നു. അവനിൽ കൂടെ സഭയെ നവീകരിക്കുന്നതിനും ലോകത്തെ വെളിച്ചത്തിലേക്ക് ആനയിക്കുന്നതിനുമുള്ള വലിയ വേല ദൈവം പൂർത്തീകരിച്ചു. ആദ്യ നാളുകളിലെ സുവിശേഷ ഘോഷകരെ പോലെ ദാരിദ്ര്യമനുഭവിച്ചവരുടെ നിരയിൽ നിന്ന് തന്നെയാണ് ലൂഥറും കടന്നു വന്നത്. അവൻ്റെ ആദ്യകാലങ്ങൾ ഒരു ജർമ്മൻ കൃഷിവലൻ്റെ ഗ്രാമീണ ഭവനത്തിൽ ചെലവിട്ടു. തൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ചെലവുകൾ നേരിടുന്നതിന് ഖനി തൊഴിലാളിയായിരുന്ന പിതാവ് നിത്യേന കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചിരുന്നു. മകൻ ഒരു നിയമജ്ഞനാകണമെന്ന് പിതാവ് ആഗ്രഹിച്ചു. എന്നാൽ അവനെ നൂറ്റാണ്ടുകളിലൂടെ സാവധാനം പുരോഗമിച്ചു വരുന്ന മഹത്തായ ദൈവമന്ദിരത്തിൻ്റെ ഒരു ശില്പിയാക്കി തീർക്കുവാൻ ദൈവം തീരുമാനിച്ചു. അതിപ്രധാനമായ തൻ്റെ ഈ ജീവിത ദൗത്യം നിറവേറ്റുന്നതിന് ഞെരുക്കം, സുഖസൗകര്യങ്ങളുടെ അഭാവം, തീക്ഷ്ണമായ അച്ചടക്കം എന്നിവയുടെ വിദ്യാലയത്തിൽ നിന്ന് ശിക്ഷണം പ്രാപിക്കുവാൻ അനന്തജ്ഞാനിയായ ദൈവം വഴിയൊരുക്കി. ലൂഥറിൻ്റെ പിതാവ് ഉറച്ചതും കർമ്മനിരതനുമായ മനസ്സുള്ളവനും സൽസ്വഭാവിയും സത്യസന്ധനും നിശ്ചയദാർഢ്യമുള്ളവനും സന്മാർഗ നിഷ്ഠയുമുള്ളവനുമായ മനുഷ്യനായിരുന്നു. അനന്തരഫലം എന്തുതന്നെ ആയിരുന്നാലും ഉത്തമ വിശ്വാസമുള്ള തൻ്റെ ചുമതലയിൽ അദ്ദേഹം നീതി കാട്ടിയിരുന്നു. അടിസ്ഥാന മൂല്യമുള്ള തൻ്റെ സൽബുദ്ധി ക്രിസ്തീയ പുരോഹിതന്മാരുടെ ആശ്രമ ജീവിതത്തെ സംശയദൃഷ്ടിയിൽ വീക്ഷിക്കുവാൻ വഴിതെളിച്ചു. തൻ്റെ അനുവാദം കൂടാതെ ലൂഥർ മഠത്തിൽ ചേർന്നതിൽ അദ്ദേഹം വളരെയധികം അസന്തുഷ്ടി നിറഞ്ഞവനായി തീർന്നു. 2 വർഷം കഴിഞ്ഞാണ് പിതാവ് പുത്രനോട് നിരന്നതെങ്കിലും അപ്പോഴും തൻ്റെ അഭിപ്രായം പഴയതുപോലെ തന്നെയായിരുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും ലൂഥറിൻ്റെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ദൈവപരിജ്ഞാനത്തിനും ക്രിസ്തീയ ഗുണങ്ങൾ പ്രവൃത്തിയിലാക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുവാൻ മാതാപിതാക്കൾ പ്രയത്നിച്ചിരുന്നു. മകനെല്ലായ്പ്പോഴും ദൈവനാമം സ്മരിക്കണമെന്നും ദൈവിക സത്യത്തിൻ്റെ പുരോഗതിക്ക് ഒരിക്കൽ അവൻ സഹായകരമായി തീരണമെന്നും കുട്ടിയായ ലൂഥർ കേൾക്കെ പിതാവിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പലപ്പോഴും കരേറിക്കൊണ്ടിരുന്നു. കഠിനാധ്വാനത്താൽ പൂരിതമായ അവരുടെ ജീവിതത്തിൽ ധാർമ്മികമായും ബുദ്ധിപരമായുമുള്ള സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് കൈവന്നുകൊണ്ടിരുന്ന അവസരങ്ങളെല്ലാം ഈ മാതാപിതാക്കൾ തക്കത്തിൽ ഉപയോഗിച്ചിരുന്നു. തങ്ങളുടെ മക്കളെ ഭക്തിയും പ്രയോജനമുള്ളവരുമാക്കി തീർക്കുന്നതിന് അവർ നിരന്തരം ആത്മാർത്ഥ പ്രയത്നം ചെയ്തിരുന്നു. അവരുടെ ഉറപ്പും ബലവുമുള്ള സ്വഭാവം നിമിത്തം ചിലപ്പോഴൊക്കെ കഠിനമായി കുട്ടികളെ ശാസിച്ചിരുന്നു. എന്നാൽ പലപ്പോഴും തങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യമുണ്ടായിരുന്ന ആ വലിയ നവീകരണ കർത്താവ് തനിക്ക് ലഭിച്ച ശിക്ഷണ നടപടിയെ കുറ്റം വിധിക്കാതെ സ്വീകരിക്കുകയാണുണ്ടായത്. ചെറുപ്രായത്തിൽ തന്നെ താൻ പ്രവേശിച്ച വിദ്യാലയത്തിൽ കഠിനവും ക്രൂരവുമായ പെരുമാറ്റമാണ് നേരിടേണ്ടി വന്നത്. തൻ്റെ ഭവനത്തിൽ നിന്ന് അകലെ വേറൊരു പട്ടണത്തിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന തനിക്ക് മാതാപിതാക്കളുടെ കഠിനമായ ദാരിദ്ര്യം നിമിത്തം ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി കുറേ നാളത്തേക്ക് വീടുകൾ തോറും കടന്നു ചെന്ന് പാട്ടുപാടേണ്ടി വന്നു. പലപ്പോഴും അദ്ദേഹം വിശപ്പിനാൽ വലയുകയും ചെയ്തിരുന്നു. അക്കാലത്ത് നിലവിലിരുന്ന ഇരുളടഞ്ഞതും അന്ധവിശ്വാസം നിറഞ്ഞതുമായ മതസിദ്ധാന്തങ്ങൾ അദ്ദേഹത്തെ ഭയവിഹ്വലനാക്കിയിരുന്നു. തൻ്റെ മുമ്പിൽ കാണപ്പെട്ട ഇരുൾ നിറഞ്ഞ ഭാവിയെ നിരന്തര ഭയത്തോടെ വീക്ഷിച്ചുകൊണ്ട് ദയാലുവായ സ്വർഗീയ പിതാവിനെ ക്രൂരനായ സ്വേച്ഛാധിപതിയും മനസ്സലിവില്ലാത്ത നിർദയനായ ന്യായാധിപതിയുമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ശോകനിർഭരമായ ഹൃദയത്തോടെ രാത്രികാലങ്ങളിൽ അദ്ദേഹം കിടക്കുക പതിവായിരുന്നു. എന്നിരുന്നാലും വിവിധങ്ങളായ അനവധി നിരാശകളുടെ മധ്യേ തൻ്റെ ആത്മാവിനെ ആകർഷിച്ചിരുന്ന ധാർമ്മികവും മാനസികവുമായ ഉന്നത മാനദണ്ഡത്തിലേക്ക് ലൂഥർ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിക്കൊണ്ടിരുന്നു. അറിവിനു വേണ്ടി താൻ ദാഹിച്ചിരുന്നു. നിഷ്ഠയുള്ള തൻ്റെ പ്രാവർത്തിക മനസ്സ് ബാഹ്യവും പുറമോടിയും മാത്രമായതിനേക്കാളും ഈടുറ്റ ഉപയോഗപ്രദമായതിനെ ആഗ്രഹിച്ചിരുന്നു. 18 വയസ്സായപ്പോൾ എർഫർട്ട് സർവകലാശാലയിൽ പ്രവേശിച്ച അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആദ്യകാലങ്ങളെക്കാളും അനുകൂലവും പ്രതീക്ഷ പ്രകാശനിർഭരവുമായി കാണപ്പെട്ടു. മാതാപിതാക്കൾ തങ്ങളുടെ മിതവ്യയം കൊണ്ടും പ്രയത്നം കൊണ്ടും പ്രാപിച്ച കാര്യക്ഷമത നിമിത്തം മകനാവശ്യമായിരുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. വിവേകികളായ സ്നേഹിതരുടെ സ്വാധീനം തൻ്റെ ആദ്യകാല പരിശീലനത്തിൻ്റെ ഫലമായി വന്നുകൂടിയ ഇരുണ്ട പ്രകൃതത്തെ കുറേയൊക്കെ ലഘൂകരിക്കാൻ സഹായകമായി. അതിശ്രേഷ്ഠന്മാരായ ഗ്രന്ഥകർത്താക്കളുടെ കൃതികൾ പഠിച്ചു തുടങ്ങിയ അദ്ദേഹം അവരുടെ വിലയേറിയ ചിന്താധാരകളെ നിധി പോലെ മനസ്സിൽ സൂക്ഷിക്കുകയും ജ്ഞാനികളുടെ ബുദ്ധി തൻ്റേതാക്കി തീർക്കുകയും ചെയ്തു. തൻ്റെ പൂർവകാല ഗുരുക്കന്മാരുടെ കഠിന ശിക്ഷണത്തിൽ പോലും ബഹുമതി വാഗ്ദാനമായിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് അനുകൂല സാഹചര്യമുണ്ടായപ്പോൾ അതിവേഗം വളർച്ച പ്രാപിച്ചു. തങ്ങി നിൽക്കുന്ന ഓർമ്മശക്തി, ഓജസ്സുള്ള സങ്കല്പം, ബലിഷ്ഠമായ യുക്തിശക്തി, തളർന്നുപോകാത്ത അർപ്പണബോധം എന്നിവ വളരെ വേഗം അദ്ദേഹത്തെ തൻ്റെ സഹപാഠികളുടെ മുൻനിരയിലെത്തിച്ചു. ബുദ്ധിപരമായ അച്ചടക്കം തൻ്റെ അറിവിനെ പൂർണ്ണതയിലെത്തിക്കുകയും മനസ്സിൻ്റെ കർമ്മശേഷിയെ ഉണർത്തുകയും വിവേചനശക്തിയെ ഉദ്ദീപിപ്പിക്കുകയും ഇവയെല്ലാം ജീവിത പോരാട്ടങ്ങൾ നേരിടുന്നതിന് അദ്ദേഹത്തെ സജ്ജമാക്കുകയും ചെയ്തു. ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവഭയം ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിന് ലൂഥറിനെ സഹായിക്കുകയും ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിപ്പാൻ അദ്ദേഹത്തെ എല്ലായ്പ്പോഴും നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ദിവ്യ സഹായത്തിൻ കീഴിൽ ആശ്രയിക്കണമെന്നുള്ള ചിന്ത എപ്പോഴും തന്നിലുണ്ടായിരുന്നു. ഓരോ ദിവസവും പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്നതിൽ ഒരിക്കലും അദ്ദേഹം വീഴ്ച വരുത്തിയിരുന്നില്ല. അതേസമയം ദിവ്യ നടത്തിപ്പിനും സഹായത്തിനുമായി തൻ്റെ ഹൃദയം എപ്പോഴും പ്രാർത്ഥന നിശ്വസിച്ചുകൊണ്ടുമിരുന്നു. ശരിയായി പ്രാർത്ഥിച്ചാൽ അത് പഠനത്തിൻ്റെ പകുതിയിലധികമാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം സർവകലാശാലയുടെ വായനശാലയിൽ പുസ്തകങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അദ്ദേഹം ലത്തീൻ ഭാഷയിലുള്ള ഒരു വേദപുസ്തകം കണ്ടെത്തി. മുമ്പൊരിക്കലും ഇപ്രകാരമൊരു പുസ്തകം അദ്ദേഹം ദർശിച്ചിരുന്നില്ല. അതിൻ്റെ നിലനിൽപ്പിൽ പോലും താൻ അജ്ഞനായിരുന്നു. പരസ്യ ആരാധന സമയത്ത് ജനങ്ങളെ വായിച്ചു കേൾപ്പിച്ചിരുന്ന സുവിശേഷത്തിൻ്റെയും ലേഖനത്തിൻ്റെയും ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്ന അദ്ദേഹം അത്രയുമാണ് മുഴുവേദപുസ്തകമെന്ന് സങ്കല്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായി താൻ ദൈവവചനമാകമാനം ദർശിക്കുകയാണ്. അത്ഭുത പരതന്ത്രനായി ഭയത്തോടെ അതിൻ്റെ വിശുദ്ധ താളുകൾ അദ്ദേഹം മറിച്ചു നോക്കി. വർദ്ധിച്ചു വരുന്ന നാഡീസ്പന്ദനത്തോടും ഹൃദയമിടിപ്പോടും കൂടെ താൻ സ്വന്തമായി ജീവൻ്റെ വചനം അതിൽ നിന്ന് വായിക്കുകയും ഇടയ്ക്കിടെ നിശബ്ദനായി നിന്നുകൊണ്ട് ഇപ്രകാരം ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഇപ്രകാരം ഒരു പുസ്തകം എനിക്ക് സ്വന്തമായി ദൈവം തന്നിരുന്നെങ്കിൽ. സ്വർഗീയ ദൂതഗണം തൻ്റെ സമീപമുണ്ടായിരുന്നു. ദൈവസിംഹാസനത്തിൽ നിന്നുള്ള പ്രകാശവീതികൾ തൻ്റെ മനസ്സിൽ സത്യനിക്ഷേപം തുറന്നുകാട്ടി. അദ്ദേഹം എല്ലായ്പ്പോഴും ദൈവത്തെ കോപിഷ്ടനാക്കുന്നതിൽ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ താനൊരു പാപിയാണെന്ന ആഴമേറിയ വിശ്വാസം മുമ്പെങ്ങുമില്ലാതിരുന്ന വിധം അദ്ദേഹത്തെ ഗ്രസിച്ചു കഴിഞ്ഞു. പാപമോചനം പ്രാപിക്കുവാനും ദൈവമുമ്പാകെയുള്ള സമാധാനം ഉറപ്പുവരുത്തുവാനും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു സന്യാസി മഠത്തിൽ ചേർന്ന് ആശ്രമ ജീവിതം നയിക്കുവാൻ അവസാനമായി അദ്ദേഹം നിശ്ചയിച്ചു. ഇവിടെ അദ്ദേഹത്തിന് ഏറ്റവും താണ ജോലി ചെയ്യുകയും വീടുകൾ തോറും ഭിക്ഷയാചിക്കുകയും വേണമായിരുന്നു. ബഹുമാനവും അഭിനന്ദനവും ആർത്തിയോടെ ആഗ്രഹിക്കുന്ന പ്രായത്തിലായിരുന്ന അദ്ദേഹത്തിന് താണ നിലവാരത്തിലുള്ള വീട്ടുജോലികൾ തൻ്റെ നൈസർഗിക ചിന്തകളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതുപോലെ അനുഭവപ്പെട്ടു. എന്നാൽ തൻ്റെ പാപങ്ങൾ നിമിത്തം ഇതെല്ലാം അത്യാവശ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സഹിഷ്ണുതയോടെ സകല മാനഹാനിയും സഹിച്ചു. ഉറക്കമിളച്ചും അത്യല്പമായ ഭക്ഷണത്തിനുള്ള അല്പസമയം മനസ്സെല്ലാം മനസ്സോടെ ഉപയോഗിച്ചും കൊണ്ട് തൻ്റെ ദൈനംദിന ചുമതലകൾ ഒഴികെയുള്ള എല്ലാ നിമിഷങ്ങളും പഠനത്തിനായി അദ്ദേഹം വിനിയോഗിച്ചു. എല്ലാറ്റിലും ഉപരിയായി തിരുവചന പഠനത്തിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തി. ആശ്രമഭിത്തിയോട് ചേർത്ത് ചെങ്ങലിൽ ബന്ധിച്ചിരുന്ന ഒരു വേദപുസ്തകം തൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും അവിടെ ചെന്നിരുന്ന് പലപ്പോഴും അദ്ദേഹം അത് പാരായണം ചെയ്യുകയും പതിവായിരുന്നു. തൻ്റെ പാപബോധം ഘനീഭവിച്ചതോടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് പാപമോചനവും സമാധാനവും പ്രാപിക്കുവാൻ ശ്രമിച്ചു തുടങ്ങി. ദുഷ്ടപ്രകൃതിയെ അടിച്ചമർത്തുന്നതിന് പട്ടിണി, ഉറക്കിളപ്പ്, ചമ്മട്ടിയടി തുടങ്ങിയ കർക്കശമായ ജീവിതമാർഗം അദ്ദേഹം അവലംബിച്ചു. പക്ഷേ ആശ്രമജീവിതം ദുഷ്ടസ്വഭാവത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ പര്യാപ്തമായില്ല. ദൈവസന്നിധിയിൽ അംഗീകാരം പ്രാപിക്കാവുന്ന ഹൃദയശുദ്ധി ലഭിക്കുന്നതിന് ചെയ്യേണ്ടതായ ഏതൊരു ത്യാഗത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞുമാറിയില്ല. താൻ ഭക്തനായ ഒരു സന്യാസിയും എനിക്ക് വിവരിക്കാൻ കഴിയുന്നതിലും അധികം കൃത്യമായി എൻ്റെ സന്യാസി മഠത്തിൻ്റെ നിയമങ്ങൾ പാലിച്ച വ്യക്തിയുമായിരുന്നു. സന്യാസി മഠ കർമ്മങ്ങൾ കൊണ്ട് സന്യാസിക്ക് സ്വർഗം നേടാമെങ്കിൽ തീർച്ചയായും എനിക്കതിന് യോഗ്യതയുണ്ടായിരുന്നു. ആ കർമ്മങ്ങൾ കുറച്ചുകൂടെ തുടർന്നിരുന്നെങ്കിൽ മരണത്തോളം ഞാൻ എന്നെ ദണ്ഡിപ്പിക്കുമായിരുന്നു എന്ന് ലൂഥർ പിന്നീട് പറഞ്ഞു. ഇപ്രകാരമുള്ള വേദന നിറഞ്ഞ ശാരീരിക ദണ്ഡനങ്ങൾ നിമിത്തം ശക്തിയില്ലാതെ ബോധക്ഷയവും ഞരമ്പ് വലിയും അനുഭവിച്ച അദ്ദേഹം പിന്നീടൊരിക്കലും അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചിട്ടില്ല. എന്നാൽ ഈ പ്രയത്നങ്ങളെല്ലാം ചെയ്തിട്ടും ഭാരം പേറുന്ന തൻ്റെ ആത്മാവിന് ആശ്വാസം ലഭിച്ചില്ല. അവസാനം അദ്ദേഹം കൊടും നൈരാശ്യത്തിൻ്റെ വക്കോളം എത്തപ്പെട്ടു. സർവവും നഷ്ടമായെന്ന് കാണപ്പെട്ടപ്പോൾ ദൈവം ലൂഥറിന് സ്നേഹിതനും സഹായിയുമായി ഒരാളെ എഴുന്നേൽപ്പിച്ചു. ദൈവവചനം തൻ്റെ മനസ്സിൽ തുറന്നുകൊടുത്ത ഭക്തനായ സ്റ്റാപിറ്റ്സ് സ്വയത്തിൽ നിന്നും ദൃഷ്ടി മാറ്റുവാനും ദൈവകൽപ്പനകളുടെ ലംഘനത്തിനുള്ള നിത്യശിക്ഷയെന്ന ചിന്ത അവസാനിപ്പിക്കുവാനും പാപം ക്ഷമിച്ചു തരുന്ന രക്ഷകനായി യേശുവിനെ നോക്കുവാനും ലൂഥറിനെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങളുടെ പാപം സംബന്ധിച്ച് നിങ്ങളെ തന്നെ ദണ്ഡിപ്പിക്കാതെ വീണ്ടെടുപ്പുകാരൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവനിലും അവൻ്റെ ജീവിത രീതിയിലും അവൻ്റെ മരണത്താലുള്ള പാപമോചനത്തിലും വിശ്വസിക്കുക. ദൈവപുത്രന് ചെവി കൊടുക്കുക. ദൈവിക അംഗീകാരത്തിൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് തരുന്നതിനാണ് അവൻ മനുഷ്യനായത്. ആദ്യം തന്നെ നിങ്ങളെ സ്നേഹിച്ച അവനെ സ്നേഹിക്കുക. കൃപയുടെ ദൂതനായ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞുകൊടുത്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലൂഥറിൻ്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞു. വളരെ നാളുകളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന തെറ്റായ ധാരണകളോട് പോരാടി വിജയം വരിച്ച അദ്ദേഹം സത്യമെന്തെന്ന് ഗ്രഹിക്കുകയും തന്നിമിത്തം കലങ്ങിയിരുന്ന തൻ്റെ ആത്മാവിന് സമാധാനം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് പുരോഹിതനായി അഭിഷേകം ലഭിച്ച ലൂഥർ മഠത്തിൽ നിന്നും വിറ്റൻബർഗ് സർവകലാശാലയുടെ പ്രൊഫസറായി നിയമിതനായി. ഇവിടെ അദ്ദേഹം തിരുവചനം അതിൻ്റെ മൂലഭാഷയിൽ പാരായണം ചെയ്യുന്നതിന് സമയം കണ്ടെത്തി. അദ്ദേഹം വേദപുസ്തകത്തിൽ നിന്ന് പ്രസംഗിച്ചു തുടങ്ങി. സങ്കീർത്തനങ്ങൾ, സുവിശേഷങ്ങൾ, ലേഖനങ്ങൾ എന്നിവ സന്തോഷത്തോടെ ശ്രദ്ധിച്ചിരുന്ന ജനസഞ്ചയത്തിൻ്റെ അറിവിനായി തുറന്നുകൊടുത്തു. തൻ്റെ സ്നേഹിതനും മേലധികാരിയുമായിരുന്ന സ്റ്റാപിറ്റ്സ് അദ്ദേഹത്തെ പ്രസംഗപീഠത്തിൽ കയറി തിരുവചന ഘോഷിക്കുവാൻ നിർബന്ധിച്ചു. ക്രിസ്തുവിന് വേണ്ടി ജനങ്ങളോട് പ്രസംഗിക്കുവാൻ താൻ അയോഗ്യനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ലൂഥർ അതിൽ നിന്നും പിന്മാറുവാൻ ശ്രമിച്ചു. നീണ്ടുനിന്ന മാനസിക സംഘർഷത്തിന് ശേഷമാണ് അദ്ദേഹം സ്നേഹിതന്മാരുടെ അഭ്യർത്ഥനയ്ക്ക് വഴങ്ങിയത്. തിരുവചനത്തിൽ അതീവ പാണ്ഡിത്യം സിദ്ധിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മേൽ ദൈവകൃപയും ആവസിച്ചിരുന്നു. തൻ്റെ വാഗ്മികത്വം കേൾവിക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു. വ്യക്തവും ശക്തിയേറിയതുമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സത്യവചന ഘോഷണം അവരുടെ പരിജ്ഞാനത്തെ ഉറപ്പിക്കുകയും ആവേശഭരിതമായ തൻ്റെ പ്രസംഗം അവരുടെ ഹൃദയങ്ങളെ ആഴമായി സ്പർശിക്കുകയും ചെയ്തു. ലൂഥർ ഇപ്പോഴും പാപ്പാത്വസഭയുടെ വിശ്വസ്ത പുത്രനായിരുന്നു. മാത്രമല്ല, മറ്റെന്തെങ്കിലും ആയിത്തീരുമെന്നുള്ള ചിന്ത പോലും തനിക്കുണ്ടായിരുന്നില്ല. ദൈവഹിതത്താൽ താൻ റോം സന്ദർശിക്കുവാൻ ഇടവന്നു. വഴിമധ്യേ സന്യാസി മഠങ്ങളിൽ താമസിച്ചുകൊണ്ട് കാൽനടയായി അദ്ദേഹം സഞ്ചരിച്ചു. ഇറ്റലിയിലെ ഒരു മഠത്തിൽ താൻ ദർശിച്ച സമ്പത്ത്, പ്രതാപം, ആർഭാടം എന്നിവയിൽ അദ്ദേഹം അത്ഭുതസ്തബ്ധനായി. രാജകീയ വരുമാനം ലഭിച്ചിരുന്ന അവിടുത്തെ ആശ്രമവാസികൾ ആർഭാടത്തോടെ പകിട്ടേറിയ മുറികളിൽ വസിക്കുകയും ധനസമൃദ്ധവും വിലവെടുപ്പുള്ളതുമായ മേലങ്കികളാൽ തങ്ങളെ തന്നെ അലങ്കരിക്കുകയും ധാരാളിത്വം നിറഞ്ഞ ഭക്ഷണമേശകളിൽ തിന്നു പുളയ്ക്കുകയും ചെയ്തിരുന്നു. ഹൃദയവേദനയേറിയ ഉത്കണ്ഠയോടെ ലൂഥർ ഈ രംഗം തൻ്റെ സ്വന്തം ജീവിതത്തിലെ സ്വയവർജനത്തോടും കഷ്ടപ്പാടുകളോടും ഉപമിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. അവസാനം 7 മലകളുടെ മേൽ സ്ഥാപിതമായിരിക്കുന്ന പട്ടണം ദൂരെയായി അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. വികാരാവേശത്താൽ നിലത്ത് സാഷ്ടാംഗം പ്രണാമിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം ആശ്ചര്യപ്പെട്ടു: വിശുദ്ധ റോമാനഗരമേ, ഞാൻ നിന്നെ വന്ദിക്കുന്നു. നഗരത്തിൽ പ്രവേശിച്ച അദ്ദേഹം പള്ളികൾ സന്ദർശിക്കുകയും പുരോഹിതന്മാരും സന്യാസിമാരും ആവർത്തിച്ചുകൊണ്ടിരുന്ന അത്ഭുത കഥകൾ ശ്രദ്ധിക്കുകയും ആവശ്യമായ സകലവിധ കർമാചാരങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്തു. തന്നെ അത്ഭുത പരതന്ത്രനും ഭയവിഹുലനുമാക്കിയ രംഗങ്ങൾ എല്ലായിടത്തും അദ്ദേഹം ദർശിച്ചു. എല്ലാ ശ്രേണികളിലും പെട്ട പുരോഹിതന്മാരുടെ ഇടയിൽ മ്ലേച്ഛത നടമാടുന്നത് അദ്ദേഹം കാണുകയുണ്ടായി. കുർബാനയുടെ മധ്യേ പോലും അയോഗ്യമായ ഫലിതങ്ങളും ദൈവദൂഷണങ്ങളും പുരോഹിതന്മാരിൽ നിന്നും പുറപ്പെടുന്നത് കണ്ട് അദ്ദേഹം കിടിലം കൊണ്ടു. സന്യാസിമാരോടും പൗരവൃന്ദത്തോടും ഇടപഴകിയ അദ്ദേഹം എവിടെയും ദുർവ്യയവും വിഷയലമ്പടത്വവും കണ്ടുകൊണ്ടിരുന്നു. എവിടേക്ക് തിരിഞ്ഞാലും വിശുദ്ധിയുടെ സ്ഥാനത്ത് ദൈവനിന്ദയാണ് അദ്ദേഹം കണ്ടിരുന്നത്. എന്തുമാത്രം പാപങ്ങളും മ്ലേച്ഛതകളുമാണ് റോമിൽ നടമാടിയിരുന്നതെന്ന് സങ്കല്പിക്കുവാൻ പോലും ആർക്കും കഴിയുകയില്ല. കാണുകയും കേൾക്കുകയും ചെയ്താലേ അത് വിശ്വസിക്കുവാനാകൂ. ഒരു നരകമുണ്ടെങ്കിൽ റോം അതിന് മുകളിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. സകലവിധ പാപങ്ങളും പുറപ്പെട്ടു വരുന്ന പാതാളമാണ് ഇവിടം എന്ന് പറയത്തക്കവണ്ണം അത് മാറിയിരുന്നു എന്നദ്ദേഹം പിന്നീട് അതിനെപ്പറ്റി എഴുതുകയുണ്ടായി. റോമൻ ന്യായവിസ്താരം കഴിഞ്ഞ് നമ്മുടെ രക്ഷകൻ പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി വന്ന ചവിട്ടുപടികൾ ഏതോ മായാശക്തിയാൽ യെരുശലേമിൽ നിന്ന് റോമിൽ മാർപ്പാപ്പയുടെ അരമനയിൽ വന്നെത്തിയെന്നും ആ പീലാത്തോസിൻ്റെ ചവിട്ടുപടികൾ കയറുന്ന വ്യക്തി കാൽമുട്ടിന്മേൽ നിന്നുകൊണ്ട് കയറണമെന്നും ആയിടെ മാർപ്പാപ്പ ഒരു കൽപ്പന ഇറക്കിയിരുന്നു. ഒരു ദിവസം ലൂഥർ ഭക്തിപുരസരം മുട്ടിന്മേൽ ആ പടികൾ കയറുമ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന ശബ്ദം ഇടിവെട്ടുന്നതുപോലെ അദ്ദേഹത്തോട് ആരോ പറയുന്നതായി തോന്നി. റോമർ 1:17. ലജ്ജയും ഭയവും പൂണ്ട അദ്ദേഹം എഴുന്നേറ്റ് നടന്നുകൊണ്ട് ആ പടികൾ ഇറങ്ങിപ്പോന്നു. ആ വചനത്തിൻ്റെ ശക്തി തൻ്റെ ആത്മാവിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോയില്ല. രക്ഷയ്ക്ക് വേണ്ടി മാനുഷിക കർമ്മങ്ങളിൽ ആശ്രയിക്കുന്നതിൻ്റെ ഭോഷത്വവും ക്രിസ്തുവിൻ്റെ ശക്തിയിൽ സ്ഥിരമായി വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അന്ന് മുതൽ അദ്ദേഹം വ്യക്തമായി കണ്ടു. പാപ്പാത്വത്തിൻ്റെ വഞ്ചനകൾക്ക് നേരെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും പിന്നീടൊരിക്കലും അടഞ്ഞുപോകാതിരിക്കുകയും ചെയ്തു. റോമിൽ നിന്ന് അദ്ദേഹം മുഖം തിരിച്ചപ്പോൾ തൻ്റെ ഹൃദയവും അതോടൊത്ത് തിരിയുകയും അന്ന് മുതൽ തൻ്റെ പിന്മാറ്റത്തിൻ്റെ വിടവ് വികസിക്കുകയും അവസാനം പാപ്പാത്വ സഭയിൽ നിന്ന് തൻ്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. റോമിൽ നിന്ന് തിരിച്ചെത്തിയ ലൂഥറിന് വിറ്റൻബർഗ് സർവകലാശാലയിൽ ഡോക്ടർ ഓഫ് ഡിവിനിറ്റി എന്ന ബിരുദം ലഭിക്കുകയുണ്ടായി. മുമ്പൊരിക്കലും ഇല്ലാതിരുന്ന വിധം താൻ സ്നേഹിച്ചിരുന്ന തിരുവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായി. പോപ്പിൻ്റെ പ്രഖ്യാപനങ്ങളും തത്വങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ജീവകാലം മുഴുവൻ ദൈവവചനം സൂക്ഷ്മതയോടെ പഠിക്കുമെന്നും വിശ്വസ്തയോടെ പ്രസംഗിക്കുമെന്നുമുള്ള ഭയഭക്തി നിറഞ്ഞ ഒരു പ്രതിജ്ഞ അദ്ദേഹമെടുത്തു. ഇനി ഒരിക്കലും അദ്ദേഹം സാധാരണക്കാരനായ സന്യാസിയോ പ്രൊഫസറോ അല്ല, പ്രത്യുത വേദപുസ്തകത്തിൻ്റെ അംഗീകൃത വക്താവാണ്. സത്യത്തിനു വേണ്ടി വിശന്നും ദാഹിച്ചുമിരിക്കുന്ന ദൈവജനങ്ങളെ തീറ്റിപ്പോറ്റുവാൻ ഒരിടയനായി അദ്ദേഹം വിളിക്കപ്പെട്ടു കഴിഞ്ഞു. വിശുദ്ധ തിരുവചനത്തിൻ്റെ അധികാരപരിധിയിലുള്ള തത്വങ്ങളൊഴികെ മറ്റൊന്നും തന്നെ ക്രിസ്ത്യാനികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം തറപ്പിച്ച് പ്രഖ്യാപിച്ചു. ഈ വാക്കുകൾ പാപ്പാത്വ അധികാരത്തിൻ്റെ അടിത്തറയിൽ ചെന്ന് തറച്ചു. നവീകരണത്തിൻ്റെ മർമ്മപ്രധാനമായ തത്വങ്ങൾ ഇതിലടങ്ങിയിരുന്നു. ദൈവവചനത്തെക്കാൾ ഉപരി മാനുഷിക തത്വസംഹിതകൾ ഉയർത്തപ്പെടുന്നതിൻ്റെ അപകടം ലൂഥർ മുന്നിൽ കണ്ടു. അധ്യാപക വൃന്ദത്തിൻ്റെ ഇടയിൽ കണ്ടിരുന്ന ഊഹാപോഹങ്ങളിൽ അധിഷ്ഠിതമായ അവിശ്വാസത്തെ അദ്ദേഹം നിർഭയം ആക്രമിക്കുകയും ജനങ്ങളെ ഇത്രയും നാൾ സ്വാധീനിച്ച് നിയന്ത്രിച്ചിരുന്ന തത്വജ്ഞാനത്തെയും മതസിദ്ധാന്തങ്ങളെയും എതിർക്കുകയും ചെയ്തു. ഇപ്രകാരമുള്ള പഠനങ്ങൾ വിലയില്ലാത്തതും ദ്രോഹപരവുമാണെന്ന് വാദിച്ച് അവയെ ഉപേക്ഷിച്ചുകൊണ്ട് തത്വജ്ഞാനികളുടെയും മതനേതാക്കളുടെയും ഉപായ സൂത്രങ്ങളിൽ നിന്നും തൻ്റെ കേൾവിക്കാരുടെ മനസ്സിനെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും സ്ഥാപിച്ചിരിക്കുന്ന നിത്യസത്യങ്ങളിലേക്ക് തിരിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. തൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ ശ്രവിച്ച ജിജ്ഞാസുക്കളായ ജനക്കൂട്ടത്തിന് അദ്ദേഹം നൽകിയ ദൂത് വിലയേറിയതായിരുന്നു. മുമ്പൊരിക്കലും ഇപ്രകാരമുള്ള പഠനങ്ങൾ അവരുടെ കാതുകളിൽ എത്തിയിരുന്നില്ല. രക്ഷകന്റെ സ്നേഹം, പാപപരിഹാരത്തിനുള്ള തൻ്റെ രക്തത്തിൽ കൂടെ ലഭിക്കുന്ന പാപക്ഷമ, സമാധാനം എന്നിവയുടെ ഉറപ്പ് തുടങ്ങിയ സന്തോഷ വാർത്തകൾ കേട്ട് ജനഹൃദയങ്ങൾ ആനന്ദിക്കുകയും അവരിൽ അമർത്യമായ പ്രത്യാശ അങ്കുരിക്കുകയും ചെയ്തു. ഭൂമിയുടെ സകല ദിക്കുകളിലും പ്രകാശവീതികൾ എത്തിച്ചേരുവാനും കാലം അതിൻ്റെ അന്ത്യത്തോടടുക്കുമ്പോൾ അതിൻ്റെ പ്രഭ അധികമധികം വർദ്ധിക്കുവാനുമുള്ളതായ ഒരു വെളിച്ചം വിറ്റൻബർഗിൽ കത്തിത്തുടങ്ങുകയായിരുന്നു. എന്നാൽ വെളിച്ചവും ഇരുളും തമ്മിൽ ഒരുമിച്ച് ചേരുകയില്ല. സത്യവും മിഥ്യയും തമ്മിൽ എപ്പോഴും ഒടുങ്ങാത്ത പോരാട്ടമാണ്. ഒന്നിനെ പരിരക്ഷിച്ച് ഉയർത്തിപ്പിടിക്കുക എന്നത് മറ്റേതിനെ ആക്രമിച്ച് നശിപ്പിക്കുക എന്നതാണ്. സമാധാനമല്ല വാളത്രെ വരുത്തുവാൻ ഞാൻ വന്നത് എന്ന് നമ്മുടെ രക്ഷകൻ തന്നെ പ്രസ്താവിച്ചിരിക്കുന്നു. മത്തായി 10:34. ദൈവം എന്നെ നയിക്കുകയല്ല, മുൻപോട്ട് തള്ളുകയാണ് ചെയ്യുന്നത്. എന്നെ അവൻ വഹിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ എൻ്റെ യജമാനനല്ല. വിശ്രമജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കോലാഹലങ്ങളുടെയും വിപ്ലവങ്ങളുടെയും നടുവിൽ ഞാൻ എറിയപ്പെടുന്നു എന്ന് നവീകരണം ആരംഭിച്ച് ചില വർഷങ്ങൾക്ക് ശേഷം ലൂഥർ പറഞ്ഞു. ഈ സമയം അദ്ദേഹം മത്സരത്തിനിറങ്ങുവാൻ നിർബന്ധിതനായി കഴിഞ്ഞു. റോമാസഭ ദൈവകൃപയെ കച്ചവട ചരക്കാക്കി മാറ്റിയിരുന്നു. അവളുടെ അൾത്താരകൾക്ക് സമീപം പൊൻവാണിഭക്കാരുടെ മേശകൾ സ്ഥാപിച്ചിരുന്നു. വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും അട്ടഹാസങ്ങൾ വായുവിൽ പ്രതിധ്വനിച്ചു. റോമിൽ വിശുദ്ധ പത്രോസിൻ്റെ ദൈവാലയം പണികഴിപ്പിക്കുന്നതിന് ധനം സ്വരൂപിക്കുവാൻ പോപ്പിൻ്റെ അധികാരത്തോടുകൂടി പാപമോചന ചീട്ടുകൾ പരസ്യമായി വിൽപ്പന നടത്തിയിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിന് ആലയം പണിയുവാൻ പാതകത്തിൻ്റെ വില ഉപയോഗിക്കുക, അതിക്രമത്തിൻ്റെ ശമ്പളം കൊണ്ട് അതിൻ്റെ മൂലക്കല്ലിടുക. റോമിൻ്റെ അഭിവൃദ്ധിക്ക് ഉപയോഗിച്ച മാർഗങ്ങൾ അവളുടെ അധികാരത്തിനും മഹത്വത്തിനുമെതിരെയുള്ള മാരക പ്രഹരങ്ങളായി ഭവിച്ചു. പാപ്പാത്വത്തിൻ്റെ ശത്രുക്കൾ ഉറപ്പോടെ വിജയകരമായി പോരാടി. പാപ്പാത്വ സിംഹാസനത്തെ കുലുക്കുകയും ആ സഭാധിപന്റെ തലയിൽ നിന്ന് ത്രിമകുടം തെറിപ്പിക്കുകയും ചെയ്ത യുദ്ധത്തിൽ അവരെ ഉത്തേജിപ്പിച്ചത് ഇതുതന്നെയായിരുന്നു. പാപമോചന ചീട്ട് ജർമ്മനിയിൽ വിൽക്കുവാൻ നിയമിതനായ ഉദ്യോഗസ്ഥനായ ടെറ്റ്സൽ സമൂഹത്തിനും ദൈവകൽപ്പനയ്ക്കുമെതിരെ ചെയ്ത ഹീനമായ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ അയാളെ പോപ്പിൻ്റെ ദുർലാഭമോഹപരവും തത്വദീക്ഷയില്ലാത്തതുമായ കച്ചവടത്തിന് ഉപയോഗിക്കുകയായിരുന്നു. വിദ്യാഭ്യാസമില്ലാത്ത കേട്ട മാത്രയിൽ വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളായി ജനത്തെ വഞ്ചിക്കുന്നതിന് വിസ്മയകരമായ കെട്ടുകഥകളും തിളങ്ങുന്ന കപടതകളും ലജ്ജ കൂടാതെ അയാൾ ആവർത്തിച്ചു തുടങ്ങി. ദൈവവചനം അവരുടെ പക്കലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അവർ വഞ്ചിക്കപ്പെടുകയില്ലായിരുന്നു. പാപ്പാത്ത മതത്തിൽ അവരെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും അവരുടെ അധികാരവും സമ്പത്തും വർദ്ധിപ്പിക്കുന്നതിനും വേദപുസ്തകം അവരിൽ നിന്നും ദൂരെ മാറ്റിയിരുന്നു. ടെറ്റ്സൽ ഒരു പട്ടണത്തിൽ കടക്കുമ്പോൾ അവന് മുമ്പായി ഒരു ദൂതവാഹകൻ ദൈവത്തിൻ്റെയും പരിശുദ്ധ പിതാവായ പോപ്പിൻ്റെയും കൃപ നിങ്ങളുടെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സഞ്ചരിച്ചിരുന്നു. ദൈവദൂഷകനായ ഈ കപടനാട്യക്കാരനെ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നെ ഇറങ്ങി വന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് ജനങ്ങൾ സ്വാഗതം ചെയ്തു. പരമനിന്ദ്യമായ വ്യാപാരം സഭയ്ക്കുള്ളിൽ ആരംഭിച്ചു. ദൈവത്തിൽ നിന്നുള്ള ഏറ്റവും വിലപ്പെട്ട ദാനമായി പാപമോചന ചീട്ടിനെ ടെറ്റ്സൽ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് പുകഴ്ത്തി. പാപം ക്ഷമിച്ചു കൊടുക്കുന്ന ഈ സാക്ഷ്യപത്രം വാങ്ങുന്നയാൾക്ക് ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാപങ്ങൾ പോലും ക്ഷമിച്ചു കിട്ടുന്നതിനുള്ള ശക്തിയുണ്ടെന്നും മാനസാന്തരം പോലും ആവശ്യമില്ലെന്നും അയാൾ പ്രഖ്യാപിച്ചു. ഇതിലും ഉപരിയായി ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല മരിച്ചവരെയും കൂടെ രക്ഷിക്കുവാൻ പാപമോചന ചീട്ടിന് കഴിയുമെന്നും അതിനുവേണ്ടി നൽകുന്ന പണം തൻ്റെ പണസഞ്ചിയുടെ അടിയിൽ തട്ടുമ്പോൾ തന്നെ അത് ആർക്കു വേണ്ടിയാണോ വാങ്ങിയിരിക്കുന്നത് ആ വ്യക്തി വിശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുമെന്നും അയാൾ ഉറപ്പു നൽകി. ശിമോൻ മാഗസ് അപ്പോസ്തലന്മാരിൽ നിന്നും അത്ഭുത പ്രവൃത്തികൾക്കുള്ള ശക്തി വിലയ്ക്ക് വാങ്ങുവാൻ ശ്രമിച്ചപ്പോൾ പത്രോസിൻ്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു: ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 8:20. എന്നാൽ ടെറ്റ്സൽ സമർപ്പിച്ചത് ആകാംക്ഷയോടെ ആയിരങ്ങൾ കടന്നുപിടിച്ചു. സ്വർണവും വെള്ളിയും ഖജനാവിലേക്ക് ഒഴുകിയെത്തി. മാനസാന്തരം, വിശ്വാസം, പാപത്തോട് പോരാടി വിജയം വരിക്കുവാനുള്ള നിരന്തര പരിശ്രമം എന്നിവയൊന്നും കൂടാതെ എളുപ്പവഴിയിൽ പണം കൊടുത്തു വാങ്ങാവുന്ന മോക്ഷപ്രാപ്തി സൗകര്യപ്രദമായിരുന്നു. റോമാസഭയിലെ വിദ്യാസമ്പന്നരും ദൈവഭക്തന്മാരുമായ അനേകർ പാപമോചന ചീട്ടിനെ തത്വത്തിൽ എതിർത്തുകൊണ്ടിരുന്നു. വെളിപ്പാടിനും ന്യായവാദത്തിനുമെതിരെയുള്ള അഭിനയമായ ഇതിനെ വിശ്വസിക്കാത്ത വലിയൊരു കൂട്ടം അതിലുണ്ടായിരുന്നു. അനീതി നിറഞ്ഞ ഈ വ്യാപാരത്തിനെതിരെ ശബ്ദമുയർത്തുവാൻ പുരോഹിത വൃന്ദത്തിൽ ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ മനുഷ്യ മനസ്സുകൾ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരുന്നു. ആരിൽ കൂടെയെങ്കിലും ദൈവം പ്രവർത്തിച്ച് സഭയെ ശുദ്ധീകരിക്കേണ്ടതിനും അവർ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു. ഇപ്പോഴും ഹൃദയംഗമായി പാപ്പാത്വ അനുയായിയായ ലൂഥർ പാപമോചന ചീട്ട് വിൽപ്പനക്കാരുടെ ദൈവദൂഷണപരമായ അഭിപ്രായത്തിൽ ഭയചകിതനായിത്തീർന്നു. തൻ്റെ കീഴിലുള്ള സഭാ കൂട്ടായ്മയിൽപ്പെട്ട അനേകർ പാപമോചന സാക്ഷ്യപത്രങ്ങൾ വാങ്ങിയിരുന്നു. മാത്രമല്ല, മാനസാന്തരപ്പെട്ടുകൊണ്ടുള്ള നവീകരണ ജീവിതം ആഗ്രഹിക്കാതെ തന്നെ പാപമോചന ചീട്ടിൻ്റെ വെളിച്ചത്തിൽ മോക്ഷം പ്രാപിക്കാമെന്ന വിശ്വാസത്തോടെ തങ്ങളുടെ വിവിധങ്ങളായ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ ഇടയൻ്റെ സന്നിധിയിൽ വന്നുകൊണ്ടിരുന്നു. ലൂഥർ അവർക്ക് മോചനം നിഷേധിക്കുകയും മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരണ ജീവിതം നയിച്ചില്ലെങ്കിൽ അവർ തങ്ങളുടെ പാപങ്ങളിൽ നശിച്ചു പോകുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. വിഷമസന്ധിയിലായവർ ടെറ്റ്സലിനെ സമീപിച്ച് തങ്ങളുടെ ഇടയൻ പാപമോചന ചീട്ട് നിഷേധിച്ചു എന്നറിയിക്കുകയും അവരിൽ ചിലർ തങ്ങളുടെ പണം തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുനിമിത്തം സന്യാസിയായ അയാൾ കോപാകുലനായി. അതിഭയാനകമായ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് അയാൾ പൊതുസ്ഥലങ്ങളിൽ തീ കത്തിക്കുകയും അതിപാവനമായ ഈ പാപമോചന ചീട്ടിനെ എതിർക്കുന്ന ആചാരവിരോധികളെ അഗ്നിയിൽ ചുട്ടരിക്കുവാൻ തനിക്ക് മാർപ്പാപ്പയിൽ നിന്നും അധികാരം ലഭിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സത്യത്തിനു വേണ്ടി നിൽക്കുന്ന ആദർശവാദി എന്ന നിലയിൽ തൻ്റെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി ലൂഥർ ഈ ഘട്ടത്തിൽ ധൈര്യസമേതം മുന്നോട്ട് വന്നു. ഹൃദയംഗവും ഭയഭക്തി സാന്ദ്രവുമായ മുന്നറിയിപ്പായി അദ്ദേഹത്തിൻ്റെ ശബ്ദം പ്രസംഗപീഠത്തിൽ നിന്നും കേട്ടു തുടങ്ങി. പാപത്തിൻ്റെ വിനാശകരമായ സ്വഭാവം ബഹുജനമധ്യേ വിവരിച്ചുകൊണ്ട് മനുഷ്യപ്രവൃത്തിയാൽ പാപമോചനം പ്രാപിക്കുവാനും പാപത്തിൻ്റെ കഠിനത കുറയ്ക്കുവാനും അസാധ്യമാണെന്ന് അദ്ദേഹം അവരെ പഠിപ്പിച്ചു. ദൈവസന്നിധിയിൽ കടന്നുവന്ന് പാപങ്ങളെ ഏറ്റുപറയുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതല്ലാതെ മറ്റൊന്നിനും പാപിയെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ കൃപ വിലയ്ക്ക് വാങ്ങാവുന്നതല്ല, അത് സൗജന്യദാനമാണ്. പാപമോചന ചീട്ട് വാങ്ങാതിരിക്കുവാനും ക്രൂശിക്കപ്പെട്ടവനായ വീണ്ടെടുപ്പുകാരനിലേക്ക് വിശ്വാസത്തോടുകൂടെ നോക്കുവാനും അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു. രക്ഷ പ്രാപിക്കുന്നതിന് താൻ ചെയ്ത വേദനയേറിയ അനുഭവങ്ങളായ തപസ്സിൻ്റെയും സ്വയദണ്ഡനങ്ങളുടെയും നിരർത്ഥകമായ ഉദാഹരണങ്ങൾ തൻ്റെ കേൾവിക്കാർക്ക് വിവരിച്ചു കൊടുക്കുകയും തന്നിൽ നിന്ന് ദൃഷ്ടി മാറ്റി വിശ്വാസത്തോടുകൂടെ ക്രിസ്തുവെങ്കിലേക്ക് നോക്കിയപ്പോൾ മാത്രമാണ് സമാധാനവും സന്തോഷവും കൈവന്നതെന്നും പഠിപ്പിക്കുകയും ചെയ്തു. തൻ്റെ വ്യാപാരവും അഭക്തി നിറഞ്ഞ കപടതയും ടെൽസൽ തുറന്നു ചെയ്തപ്പോൾ ദൈവദൂഷണപരമായ ആ ശബ്ദത്തിനെതിരെ ശക്തിയുക്തം എതിർത്തു നിൽക്കുവാൻ ലൂഥർ തീരുമാനിച്ചു. ഇതിനുള്ള അവസരവും വളരെ വേഗം ലഭിക്കുകയുണ്ടായി. വിറ്റൻബർഗിലെ ഭദ്രാസന പള്ളിയിൽ അനേകം വിശുദ്ധന്മാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്നു. ചില പ്രത്യേക വിശുദ്ധ ദിവസങ്ങളിൽ അതെല്ലാം ആരാധകർക്കായി തുറന്നുകൊടുത്തിരുന്നു. അന്ന് പള്ളിയിലെത്തി കുമ്പസരിക്കുന്നവർക്ക് സമ്പൂർണമായ പാപമോചനവും വാഗ്ദാനം ചെയ്തിരുന്നു. അതനുസരിച്ച് ആ പ്രത്യേക ദിവസങ്ങളിൽ വലിയൊരു കൂട്ടം ജനാവലി പള്ളിയിലെത്തുക പതിവായിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ ഓൾ സെയിൻസ് എന്ന ദിവസം അടുത്തു വരികയായിരുന്നു. അതിൻ്റെ തലേ ദിവസം പള്ളിയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരുന്ന ജനാവലിയോട് ചേർന്ന് വന്ന ലൂഥർ പാപമോചന ചീട്ടെന്ന തത്വത്തിനെതിരെയുള്ള 95 പ്രസ്താവനകളടങ്ങിയ കടലാസ് പള്ളിയുടെ വാതിൽപ്പടിയിൽ പതിച്ചു വെച്ചു. ഈ പ്രസ്താവനകൾക്കെതിരെ തന്നെ ചോദ്യം ചെയ്യുന്ന ആരോടും അടുത്ത ദിവസം സർവകലാശാലയിൽ വെച്ച് സംസാരിക്കുവാൻ തയ്യാറാണെന്നുകൂടെ അദ്ദേഹം അറിയിച്ചു. ആഗോളവ്യാപകമായി ഈ പ്രസ്താവനകൾ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. നാനാദിശകളിലായി അത് വായിക്കപ്പെടുകയും ആവർത്തിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. സർവകലാശാലയിലും മാത്രമല്ല, നഗരം മുഴുവനും അതിൻ്റെ അലകൾ അടിച്ചു തുടങ്ങി. പാപങ്ങൾ മോചിച്ചു കൊടുക്കുന്നതിനും അതിൻ്റെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുന്നതിനുമുള്ള അധികാരം പോപ്പിനോ മറ്റേതൊരു വ്യക്തിക്കോ ഒരിക്കലും നൽകപ്പെട്ടിട്ടില്ല എന്ന് ഈ പ്രമേയ മുഖാന്തരം വെളിപ്പെട്ടു. ഈ പ്രഹസനം മുഴുവനും ഒരു കൗശലവിദ്യയായിരുന്നു. ജനങ്ങളുടെ അന്ധവിശ്വാസം മുതലെടുത്ത് ധനം സമ്പാദിക്കുവാനുള്ള ഒരു കൗശലവിദ്യ. അതിൻ്റെ കപടനാട്യത്തിൽ വിശ്വാസമർപ്പിക്കുന്ന സകല ആത്മാക്കളെയും നശിപ്പിക്കുവാനുള്ള സാത്താൻ്റെ വിദ്യ. ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് സഭയുടെ വിലയേറിയ നിധിയെന്ന് വ്യക്തമായി വെളിപ്പെട്ടു. സുവിശേഷത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവകൃപ അനുതാപത്തോടും വിശ്വാസത്തോടും കൂടെ അന്വേഷിച്ചു വരുന്ന എല്ലാവരുടെ മേലും സൗജന്യമായി വർഷിക്കപ്പെടും. തൻ്റെ പ്രസ്താവനകളുടെ മേലുള്ള ചർച്ചയ്ക്ക് ലൂഥർ വെല്ലുവിളിച്ചുവെങ്കിലും ആ വെല്ലുവിളി സ്വീകരിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. അദ്ദേഹം സ്ഥാപിച്ച ചോദ്യങ്ങൾ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ജർമ്മനിയിലെങ്ങും പടർന്നെത്തി. ചുരുക്കം ചില ആഴ്ചകൾ കൊണ്ട് ക്രിസ്തീയ ലോകത്തെങ്ങും അത് അലയടിച്ചു. സഭയിൽ നടമാടുന്ന ഭീകരമായ അതിക്രമങ്ങൾ കണ്ട് അതിനെക്കുറിച്ച് വിലപിക്കുകയും അതിൻ്റെ വളർച്ച എപ്രകാരം തടയണമെന്ന് അറിഞ്ഞുകൂടാതെയും ഇരുന്ന വിശുദ്ധന്മാരായ അനേക റോമ അനുയായികൾ സന്തോഷത്തോടുകൂടെ ഈ പ്രസ്താവനകൾ വായിക്കുകയും അതിൽ ദൈവശബ്ദം തിരിച്ചറിയുകയും ചെയ്തു. റോമാസഭയുടെ കേന്ദ്രത്തിൽ നിന്നും ബഹിർഗമിച്ചു വരുന്ന അഴിമതിയുടെ വേലിയേറ്റത്തെ ചെറുക്കുവാൻ കർത്താവ് കൃപയോടെ തൻ്റെ കരം ഉയർത്തിയിരിക്കുന്നുവെന്ന് അവർക്ക് തോന്നി. നിവേദനമില്ലാത്ത തീരുമാനങ്ങളെടുക്കുന്ന അഹങ്കാരം നിറഞ്ഞ അധികാരത്തെ നിയന്ത്രിക്കുവാൻ ഈ കടിഞ്ഞാനിട്ടതിൽ രാജാക്കന്മാരും നിയമജ്ഞന്മാരും രഹസ്യമായി ആനന്ദിച്ചു. എന്നാൽ തങ്ങളുടെ ഭയത്തെ ശമിപ്പിച്ചിരുന്ന സമ്പ്രദായങ്ങൾ ഒഴുകിപ്പോയതിൽ പാപത്തെ സ്നേഹിച്ചിരുന്ന അന്ധവിശ്വാസികളായ പുരുഷാരങ്ങൾ സംഭീതരായി. തെറ്റുകൾ ചെയ്യുവാൻ അനുവദിച്ചു കൊടുത്തിരുന്ന കൗശലക്കാരായ പുരോഹിത സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടു. പക്ഷേ തങ്ങളുടെ ലാഭം അപകടത്തിലായെന്ന് കണ്ട അവർ കോപാകുലരായി കപട സിദ്ധാന്തങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ശ്രമിച്ചു. രൂക്ഷമായി കുറ്റം ചുമത്തുന്ന അനേകരെ നവീകരണ കർത്താവിന് നേരിടുവാനുണ്ടായിരുന്നു. തുടക്കത്തിൽ വികാരാവേശം കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ചിലർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടാതെ അഹങ്കാരവും ധിക്കാരവും പൂണ്ട് സങ്കല്പങ്ങൾ എഴുതി പതിപ്പിച്ചു എന്ന് മറ്റുള്ളവർ കുറ്റം പറഞ്ഞു. അല്പമെങ്കിലും അഹങ്കാരമില്ലാതെയും വഴക്കുകൾ ഇളക്കിവിടുന്നുവെന്നുള്ള ആരോപണമേൽക്കാതെയും ആരും തന്നെ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് അറിഞ്ഞുകൂടാത്തവൻ ആരാണ്? ക്രിസ്തുവും മറ്റെല്ലാ രക്തസാക്ഷികളും മരണത്തിനേൽപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? കാരണം അവർ അഭിമാനത്തോടുകൂടെ അന്നത്തെ ജ്ഞാനത്തെ എതിർത്തു എന്നത് തന്നെയാണ്. അതുപോലെ പുരാതന അഭിപ്രായങ്ങളോട് വിനയാതുന്നരായി ആദ്യമേ തന്നെ ഉപദേശം തേടാതെ പുതുമ നിറഞ്ഞ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു എന്നതും കൂടെയാണ് എന്ന് അദ്ദേഹം പ്രതിപാദനം നടത്തി. ഞാൻ ചെയ്യുന്നതെല്ലാം മനുഷ്യരുടെ വിവേകത്തിൽ ആശ്രയിച്ചല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഉപദേശപ്രകാരമാണ്. ഈ വേല ദൈവത്തിൽ നിന്ന് ഉള്ളതാണെങ്കിൽ അതിനെ തടയുവാൻ ആർക്ക് സാധിക്കും? അപ്രകാരമല്ല എങ്കിൽ ആരതിനെ മുന്നോട്ട് നടത്തും? സ്വർഗസ്ഥനായ പരിശുദ്ധ പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അവരുടേതുമല്ല, നമ്മുടേതുമല്ല, എന്നാൽ അവിടുത്തെ ഇഷ്ടം തന്നെയാകട്ടെ. വേല ആരംഭിക്കുന്നതിന് ദൈവാത്മാവിനാൽ ലൂഥർ നിയോഗിക്കപ്പെട്ടെങ്കിലും രൂക്ഷമായ പോരാട്ടത്തിൽ കൂടെ അദ്ദേഹം അത് മുമ്പോട്ട് നയിക്കണമായിരുന്നു. തൻ്റെ ശത്രുക്കളുടെ ശകാരങ്ങൾ, തൻ്റെ ഉദ്ദേശശുദ്ധിയെ തെറ്റായി പ്രതിനിധീകരിക്കൽ, തൻ്റെ സ്വഭാവത്തിൻ്റെയും താൽപ്പര്യങ്ങളുടെയും മേൽ അവരുടെ അനീതിപരവും ഹീനവുമായ പ്രതിപാദനങ്ങൾ എന്നിവ തകർത്തുവരുന്ന പ്രളയമെന്ന പോലെ അദ്ദേഹത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു. ഇതിനെല്ലാം അതിൻ്റെതായ പ്രതിഫലനവുമുണ്ടായി. സഭയിലും സ്കൂളിലുമുള്ള ജനനേതാക്കന്മാർ തന്നോടൊത്തുചേർന്നു നവീകരണ പ്രയത്നങ്ങളിൽ പങ്കാളികളാകും എന്നതിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഉന്നത അധികാരികളിൽ നിന്നും ലഭിച്ച ധൈര്യത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൽ സന്തോഷവും പ്രത്യാശയും വളർത്തി. സഭയ്ക്ക് വേണ്ടി ശോഭനമായൊരു ദിവസം പുലരും എന്ന് കണ്ട അദ്ദേഹം അതിൽ പ്രതീക്ഷ വച്ചു. എന്നാൽ ധൈര്യത്തിൻ്റെ വാക്കുകൾ ശകാരത്തിൻ്റെയും കുറ്റം വിധിക്കലിൻ്റേതുമായി മാറുകയാണുണ്ടായത്. സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും ഉന്നത അധികാരികൾ തൻ്റെ പ്രസ്താവനകളിൽ സത്യസന്ധത കണ്ടെത്തിയിരുന്നെങ്കിലും ആ സത്യങ്ങൾ അംഗീകരിച്ചാൽ അത് വലിയ മാറ്റങ്ങൾക്കിടയാക്കുമെന്ന് അവർ വേഗം മനസ്സിലാക്കി. ജനങ്ങളെ പ്രബുദ്ധരാക്കി നവീകരിച്ചാൽ അത് റോമിൻ്റെ അധികാരത്തെ തകിടമറിക്കുകയും അവളുടെ ഭണ്ഡാരത്തിലേക്കൊഴുകുന്ന ആയിരക്കണക്കായ കൈവഴികൾ നിശ്ചലമാവുകയും പാപ്പാത്വ നേതാക്കളുടെ ധാരാളിത്വവും ആർഭാടവും നിറഞ്ഞ ജീവിത രീതിയെ വളരെയധികം ഹനിക്കുകയും ചെയ്യും. അതിലുമുപരിയായി ഉത്തരവാദിത്വമുള്ള വ്യക്തികൾ എന്നവണ്ണം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും രക്ഷയ്ക്കായി ക്രിസ്തുവിനെ മാത്രം നോക്കുവാനും ജനങ്ങളെ അഭ്യസിപ്പിച്ചാൽ അത് പോപ്പിൻ്റെ സിംഹാസനത്തെ തെറിപ്പിക്കുകയും തുടർന്ന് അവരുടെ അധികാരത്തെ തകർക്കുകയും ചെയ്യും. ഇക്കാരണത്താൽ ദൈവം അവർക്ക് നൽകിയ അറിവിനെ അവർ തിരസ്കരിക്കുകയും ക്രിസ്തുവിനും സത്യത്തിനും അവർക്ക് വെളിച്ചം പകരുവാൻ ദൈവമയച്ച മനുഷ്യനെതിരെ അണിനിരക്കുകയും ചെയ്തു. തന്നിലേക്ക് തന്നെ നോക്കിയ ലൂഥർ ഭയന്ന് വിറച്ചു. ഭൂമിയിലെ അത്യുന്നത ശക്തികളെ ഒരു മനുഷ്യൻ എതിർത്തു നിൽക്കുന്നു. സഭയുടെ അധികാരത്തിനെതിരെ നിൽക്കുവാൻ ദൈവം വാസ്തവമായി തന്നെ അയച്ചിരിക്കുകയാണോ എന്ന് അദ്ദേഹം ചിലപ്പോഴൊക്കെ സംശയിച്ചിരുന്നു. ഭൂമിയിലെ രാജാക്കന്മാരും മുഴു ലോകവും ഭയന്ന് വിറയ്ക്കുന്ന പോപ്പിൻ്റെ അധികാരത്തോട് എതിർത്ത് നിൽക്കുവാൻ ഞാനെന്തുള്ളു? ആദ്യത്തെ 2 വർഷക്കാലം എൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ചു എന്നും എത്രമാത്രം വിഷാദത്തിലും നിരാശയിലും ഞാൻ ആഴ്ന്നുപോയിയെന്നും ആരും മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ പൂർണ്ണമായ ഹൃദയവ്യഥയിൽ അദ്ദേഹം തള്ളപ്പെട്ടുപോയില്ല. മനുഷ്യനിൽ ആശ്രയം ഇല്ലാതായപ്പോൾ താൻ ദൈവത്തിൽ മാത്രം ദൃഷ്ടി പതിപ്പിക്കുകയും പൂർണ്ണ സംരക്ഷണത്തിനു വേണ്ടി സർവശക്തിയുള്ള കരത്തിൽ ആശ്രയിക്കാമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്നേഹിതന് ലൂഥർ ഇപ്രകാരം എഴുതി: തിരുവചനജ്ഞാനം പഠനം കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ നേടുവാൻ നമുക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ 1-ാമത്തെ ഉത്തരവാദിത്വം പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ തൻ്റെ വചനത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ അറിവ് പകർന്നു തരുവാൻ കർത്താവിനോട് അപേക്ഷിക്കുക. ദൈവവചനം വ്യാഖ്യാനിച്ചു തരുവാൻ വചനത്തിൻ്റെ ഉറവിടമായ ദൈവമല്ലാതെ മറ്റാരുമില്ല. അവരെല്ലാവരും ദൈവത്താൽ അഭ്യസിക്കപ്പെട്ടവരാകും എന്ന് ദൈവം താൻ അരുളി ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ സ്വന്ത പ്രയത്നത്തിൽ നിന്നും സ്വന്ത ജ്ഞാനത്തിൽ നിന്നും യാതൊന്നും തന്നെ പ്രതീക്ഷിക്കരുത്. ദൈവത്തിൽ മാത്രം വിശ്വാസമർപ്പിക്കുക. ദൈവാത്മാവിൻ്റെ സ്വാധീനത്തിൽ ആശ്രയിക്കുക. അനുഭവസമ്പന്നനായ ഒരു മനുഷ്യൻ്റെ വാക്കാണ് ഇതെന്ന് വിശ്വസിക്കുക. ഈ കാലത്തേക്കുള്ള വിലയേറിയ സത്യം ലോകത്തിന് നൽകുവാൻ ദൈവം വിളിച്ചിരിക്കുന്നുവെന്ന് തോന്നുന്ന എല്ലാവർക്കും അതിപ്രാധാന്യമുള്ള ഒരു പാഠം ഇതിൽ കാണുന്നു. ഈ സത്യങ്ങൾ സാത്താൻ്റെ ശത്രുത്വത്തെ ഉദ്ദീപിപ്പിക്കുകയും അവൻ ആവിഷ്കരിച്ചിരിക്കുന്ന കെട്ടുകഥകളെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ കോപത്തെ ഉണർത്തുകയും ചെയ്യും. ദുഷ്ടശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മാനുഷിക ജ്ഞാനത്തിലും ബുദ്ധിയിലും കവിഞ്ഞുള്ള ഒരു ശക്തി അത്യാവശ്യമാണ്. ശത്രുക്കൾ പാരമ്പര്യത്തെയും രീതികളെയും പോപ്പിൻ്റെ അധികാരത്തെയും കുറിച്ച് സംസാരിച്ചപ്പോൾ വേദപുസ്തകം മാത്രം ഉപയോഗിച്ച് ലൂഥർ മറുപടി നൽകി. അവർക്കുത്തരമില്ലാത്ത വാദമുഖങ്ങൾ അതിലാണുള്ളത്. അതുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടിമകളായവർ ക്രിസ്തുവിൻ്റെ രക്തത്തിനു വേണ്ടി യഹൂദന്മാർ നിലവിളിച്ചതുപോലെ ലൂഥറിൻ്റെ രക്തത്തിനു വേണ്ടി കൂകി വിളിച്ചു. അവനൊരു വിശ്വാസ ത്യാഗിയാണ്. ഇപ്രകാരമുള്ള ഭീകരനായ വിശ്വാസപാതകനെ 1 മണിക്കൂർ കൂടുതൽ ജീവിക്കാൻ അനുവദിക്കുന്നത് സഭയോടുള്ള ദ്രോഹമായിരിക്കും. അവനു വേണ്ടി കഴുമരം ഉടൻ തന്നെ ഉയർത്തട്ടെ. ഇപ്രകാരം റോമൻ തീവ്രവാദികൾ മുറവിളി കൂട്ടി. എന്നാൽ അവരുടെ ഉഗ്രരോഷത്തിന് ഇരയായി ലൂഥർ വീണില്ല. ദൈവം തീരുമാനിച്ചിരുന്ന ഒരു ജോലി അദ്ദേഹത്തിന് ചെയ്യുവാനുണ്ടായിരുന്നു. തന്നെ രക്ഷിക്കുവാൻ സ്വർഗീയ ദൂതഗണങ്ങൾ അയക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ലൂഥറിൽ നിന്ന് വിലപ്പെട്ട വെളിച്ചം സ്വീകരിച്ചിരുന്ന പലരും സാത്താൻ്റെ ഉഗ്രകോപത്തിന് പാത്രമാവുകയും സത്യത്തിനു വേണ്ടി ഭയരഹിതരായി പീഡനങ്ങളും മരണവും അനുഭവിക്കുകയും ചെയ്തു. ജർമ്മനിയിലെങ്ങുമുള്ള ചിന്തിക്കുന്ന മനസ്സുകൾ ലൂഥറിൻ്റെ ഉപദേശങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും ബഹിർഗമിച്ചിരുന്ന പ്രകാശവലയം ആയിരങ്ങളെ ഉണർത്തുകയും പ്രകാശിപ്പിക്കുകയും ചെയ്തു. വളരെ കാലം സഭയിൽ നടമാടിയിരുന്ന ജീവനില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങളുടെ സ്ഥാനത്ത് ജീവനുള്ള വിശ്വാസം കടന്നുവന്നു. റോമാസഭയിലെ അന്ധവിശ്വാസങ്ങളിൽ ദിനംതോറും ജനങ്ങളുടെ താൽപ്പര്യം കുറഞ്ഞു വരികയായിരുന്നു. മുൻവിധിയുടെ കോട്ടകൾ തകർന്നു വീണു തുടങ്ങിയിരുന്നു. ഓരോ വിശ്വാസ തത്വത്തെയും അവകാശവാദത്തെയും പരീക്ഷിക്കുവാൻ ലൂഥർ ഉപയോഗിച്ച ദൈവവചനം ഇരുവായ്ത്തല വാൾ പോലെ ജനഹൃദയങ്ങളിൽ കടന്നു ചെന്നു. ആത്മീയ വളർച്ചയ്ക്കുള്ള താൽപ്പര്യം എല്ലായിടത്തും ഉണർന്നു തുടങ്ങി. യുഗങ്ങളായി അറിയപ്പെടാതിരുന്ന നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും എല്ലായിടത്തും കാണപ്പെട്ടു. ഭൗമിക മധ്യസ്ഥന്മാരിലും മാനുഷിക കർമ്മങ്ങളിലും മാത്രം ദൃഷ്ടി പതിപ്പിച്ചിരുന്ന ജനം ഇപ്പോൾ വിശ്വാസത്തോടും അനുതാപത്തോടും കൂടെ ക്രിസ്തുവിലും അവൻ്റെ ക്രൂശിലും നോക്കിത്തുടങ്ങി. ഇപ്രകാരമുള്ള വ്യാപകമായ താൽപ്പര്യം പാപ്പാത്വ അധിപതികളുടെ ഭയത്തെ വീണ്ടും വർദ്ധിപ്പിച്ചു. വിശ്വാസത്യാഗമെന്ന ആരോപണത്തിന് ഉത്തരം നൽകാൻ റോമിൽ ഹാജരാകണമെന്ന് ലൂഥറിനും കൽപ്പന ലഭിച്ചു. ഈ കൽപ്പനയിൽ തൻ്റെ സ്നേഹിതർ ഭീതി പൂണ്ടു. യേശുവിന് വേണ്ടി രക്തസാക്ഷികളായവരുടെ രക്തം കുടിച്ച് മത്തിളകി മ്ലേച്ഛതയിൽ കഴിയുന്ന ആ നഗരത്തിൽ അദ്ദേഹം നേരിടുവാനുള്ള അപകട ഭീഷണി അവർ നല്ലവണ്ണം അറിഞ്ഞിരുന്നു. അദ്ദേഹം റോമിൽ ഹാജരാകുന്നത് തടഞ്ഞുകൊണ്ട് ജർമ്മനിയിൽ തന്നെ വിചാരണ നേരിടുവാൻ അവർ അഭ്യർത്ഥിച്ചു. ഈ ക്രമീകരണം നടപ്പിലാവുകയും പോപ്പിൻ്റെ പ്രതിനിധി വാദം കേൾക്കുവാൻ എത്തുകയും ചെയ്തു. ലൂഥർ വിശ്വാസത്യാഗിയായി പുറന്തള്ളപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നുവെന്ന നിർദ്ദേശം പാപ്പാ പ്രതിനിധിക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് താമസം വിനാ ആ തീരുമാനം നടപ്പിൽ വരുത്തുവാനുള്ള ഉത്തരവാദിത്വം പ്രതിനിധിയെ ഭരമേൽപ്പിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ വീക്ഷണത്തിൽ ഉറച്ചു നിൽക്കുകയും പാപ്പാ പ്രതിനിധിക്ക് തന്നെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കാതെയും വന്നാൽ ലൂഥറെ ജർമ്മനിയിലെങ്ങും നിയമബാഹ്യനായി പ്രഖ്യാപിക്കുവാനും നാടുകടത്തുവാനും ശപിക്കുവാനും തന്നോട് കൂട്ടുചേരുന്ന എല്ലാവരെയും സമൂഹത്തിൽ നിന്ന് പുറന്തള്ളുവാനുമുള്ള അധികാരം നൽകിയാണ് ആ പ്രതിപുരുഷൻ അയക്കപ്പെട്ടത്. ഒരു ബാധ എന്ന പോലെ പടർന്നു പിടിക്കുന്ന ഈ ആചാരവിരോധത്തെ തുടച്ചു മാറ്റുവാനും ലൂഥറേയും അനുയായികളെയും ബന്ദികളാക്കി റോമിൻ്റെ കോപാഗ്നിക്ക് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ താൽപ്പര്യപ്പെടാത്ത ചക്രവർത്തി ഒഴികെ സഭയിലും രാഷ്ട്രത്തിലുമായി ഏത് നിലവാരത്തിൽപ്പെട്ടവരെയും പുറന്തള്ളുവാനും തൻ്റെ പ്രതിനിധിക്ക് മാർപ്പാപ്പ നിർദ്ദേശം കൊടുത്തിരുന്നു. പാപ്പാത്വത്തിൻ്റെ യഥാർത്ഥ ആത്മാവ് ഇവിടെ വെളിപ്പെടുന്നു. ഈ നടപടികളിൽ ഒരിടത്തും ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഒരു കണികയോ സാമാന്യ നീതിയോ കാണപ്പെടുന്നില്ല. ലൂഥർ റോമിൽ നിന്നും വളരെ അകലെയാണ്. തൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനും പ്രതിപാദിക്കുന്നതിനും അവസരം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വ്യവഹാരം തെളിയിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തെ ആചാരവിരോധിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ആ ദിവസം തന്നെ തനിക്കെതിരെ വിലക്ക് കൽപ്പിക്കുകയും കുറ്റമാരോപിക്കുകയും ന്യായം വിധിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതെല്ലാം സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും അപ്രമാദിത്വ അധികാരമുള്ള ഉന്നതനായ സ്വയം പരിശുദ്ധ പിതാവെന്ന് അവകാശപ്പെടുന്നവനാൽ നടത്തപ്പെടുന്നു. ഒരു യഥാർത്ഥ സ്നേഹിതൻ്റെ ഉപദേശവും അനുകമ്പയും ലൂഥറിന് ആവശ്യമായിരുന്ന ഈ സമയം ദൈവനിയോഗപ്രകാരം മെലങ്തൺ വിറ്റൻബർഗിൽ അയക്കപ്പെട്ടു. പ്രായം കുറഞ്ഞവനും വിനീതനും സങ്കോച പ്രകൃതിക്കാരനുമായ മെലങ്തണിൻ്റെ വിശാലമായ ജ്ഞാനം, തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലുള്ള വാഗ്മികത്വം, ജീവിത പരിശുദ്ധി, സ്വഭാവശ്രേഷ്ഠത തുടങ്ങിയ ഗുണഗണങ്ങൾ ആകർഷകവും മതിപ്പുളവാക്കുന്നതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിശ്രേഷ്ഠമായ കഴിവുകൾ പോലെ തന്നെ ശാന്തശീലവും മാഹാത്മ്യമേറിയതുമായിരുന്നു. വളരെ വേഗം അദ്ദേഹം സുവിശേഷത്തിൻ്റെ ആത്മാർത്ഥ ശിഷ്യനും ലൂഥറിൻ്റെ വിശ്വസ്ത സ്നേഹിതനും വിലപ്പെട്ട സഹായിയും ആയിത്തീർന്നു. തൻ്റെ ശാന്തത, ജാഗ്രത, സൂക്ഷ്മത എന്നിവ ലൂഥറിന് ധൈര്യവും ശക്തിയും പകർന്നുകൊടുത്തുകൊണ്ടിരുന്നു. ഒരുമിച്ചുള്ള അവരുടെ പ്രവർത്തനം നവീകരണത്തിന് പുതുശക്തി പകർന്നുകൊടുക്കുകയും ലൂഥറിൻ്റെ ഉത്സാഹം വർദ്ധിപ്പിക്കുകയും ചെയ്തു. വിചാരണയ്ക്കായി ആഗസ്ബർഗ് എന്ന സ്ഥലമാണ് തിരഞ്ഞെടുത്തത്. അവിടേക്കുള്ള യാത്ര കാൽനടയായി ചെയ്യുവാൻ നവീകരണ വക്താവ് തീരുമാനിച്ചു. ഇതിൽ പലരും വളരെയധികം ഭയപ്പെട്ടു. വഴിമധ്യേ അദ്ദേഹത്തെ പിടികൂടി വധിച്ചു കളയുമെന്ന് പരസ്യമായ ഭീഷണി മുഴങ്ങി. ആയതിനാൽ ഈ സാഹസത്തിന് മുതിരരുതെന്ന് തൻ്റെ സ്നേഹിതർ യാചിച്ചു. കുറേ നാളത്തേക്ക് വിറ്റൻബർഗിൽ നിന്ന് മാറി സന്തോഷത്തോടെ അദ്ദേഹത്തെ കാത്തുകൊള്ളുന്നവരുടെ അടുക്കൽ സുരക്ഷിത സ്ഥാനം കണ്ടെത്തുവാൻ അവർ അപേക്ഷിച്ചു. എന്നാൽ ദൈവം ഏൽപ്പിച്ച സ്ഥാനം ഉപേക്ഷിച്ച് പോകുവാനായി അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ മേൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ ശ്രദ്ധിക്കാതെ വിശ്വസ്തയോടെ സത്യത്തിനു വേണ്ടി അദ്ദേഹം നിലകൊള്ളേണ്ടതായിരുന്നു. ഞാൻ യിരെമ്യാവിനെ പോലെയാണ്, കുഴപ്പങ്ങളും വിവാദങ്ങളും നിറഞ്ഞ ഒരു മനുഷ്യൻ. അവരുടെ ഭീഷണികൾ അധികരിക്കുംതോറും എൻ്റെ സന്തോഷവും വർദ്ധിക്കുന്നു. എൻ്റെ ബഹുമതിയും സൽപ്പേരും അവർ നശിപ്പിച്ചു കളഞ്ഞു. ഒരേയൊരു വസ്തു നിലനിൽക്കുന്നു, അതെൻ്റെ ബലഹീന ശരീരം മാത്രമാണ്. അവരതെടുത്തു കൊള്ളട്ടെ. അങ്ങനെ അവർ എൻ്റെ ജീവിതത്തിലെ ചില മണിക്കൂറുകൾ കുറവ് വരുത്തും. എന്നാൽ എൻ്റെ ആത്മാവിനെ എടുക്കുവാൻ അവർക്ക് സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ വചനം ലോകത്തിൽ ഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ നിമിഷവും മരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. ലൂഥർ ആഗസ്ബർഗിൽ എത്തിച്ചേർന്ന വാർത്ത കേട്ട പാപ്പാത്വ പ്രതിനിധി അതീവ സന്തുഷ്ടനായി. മുഴുവോകത്തിൻ്റെയും ശ്രദ്ധ ഇളക്കിമറിക്കുന്ന ശല്യക്കാരനായ ആചാരവിരോധി റോമിൻ്റെ പിടിയിലമർന്നതുപോലെ കാണപ്പെട്ടു. അവനിനി രക്ഷപ്പെട്ടുകൂടായെന്ന് പ്രതിനിധിയും തീരുമാനിച്ചു. രക്ഷപ്പെടുവാനുള്ള ഉറപ്പുപത്രം സ്വീകരിക്കുന്നതിൽ നവീകരണകർത്താവും പരാജയപ്പെട്ടു. അതുകൂടാതെ പാപ്പാത്വ പ്രതിനിധിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടരുതെന്ന് തൻ്റെ സ്നേഹിതർ അപേക്ഷിച്ചു. ചക്രവർത്തിയിൽ നിന്ന് ഉറപ്പുപത്രം നേടിയെടുക്കുവാൻ സ്നേഹിതർ തന്നെ പ്രയത്നിച്ചു. ലൂഥറെ നിർബന്ധിക്കുവാനോ സാധ്യമായാൽ പിൻവലിപ്പിക്കുവാനോ, അതിൽ തോൽവിയടഞ്ഞാൽ ഹസ്സിൻ്റെയും ജെറോമിൻ്റെയും വിധി തന്നെ പ്രഖ്യാപിക്കുന്നതിന് റോമിൽ എത്തിക്കുവാനോ പ്രതിനിധി ആഗ്രഹിച്ചു. അതുകൊണ്ട് തൻ്റെ കൃപയിൽ വിശ്വാസമർപ്പിച്ച് ഉറപ്പുപത്രം കൂടാതെ കടന്നു വരുവാൻ ലൂഥറെ നിർബന്ധിക്കുന്നതിന് കാര്യസ്ഥനിൽ കൂടെ പ്രതിനിധി പരിശ്രമിച്ചു. ഇത് നിരസിക്കുവാൻ നവീകരണ കർത്താവ് ഉറപ്പിച്ച് തീരുമാനിച്ചു. ചക്രവർത്തിയിൽ നിന്നും തൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന സാക്ഷ്യപത്രം ലഭിക്കുന്നതുവരെ ലൂഥർ പാപ്പാത്വ പ്രതിനിധിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരുന്നു. നയപരമായ രീതിയിൽ സൗമ്യഭാവത്തോടെ ലൂഥറെ തൻ്റെ പക്ഷത്താക്കുവാൻ പരിശ്രമിക്കുന്നതിന് റോമാ പ്രതിനിധി തീരുമാനിച്ചു. അഗാധമായ സ്നേഹഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹവുമായി കൂടിക്കാഴ്ച ആരംഭിച്ചു. എന്നാൽ സഭയുടെ അധികാരത്തിന് കീഴിൽ ലൂഥർ പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കണമെന്നും ചോദ്യം ചെയ്യലോ വാദപ്രതിവാദമോ കൂടാതെ അദ്ദേഹം ഓരോ തർക്ക വിഷയത്തിലും കീഴടങ്ങണമെന്നും പ്രതിനിധി ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ താൻ ബന്ധപ്പെടുന്ന മനുഷ്യൻ്റെ സ്വഭാവം ശരിയായി അപഗ്രഥിച്ചിരുന്നില്ല. ലൂഥർ തൻ്റെ മറുപടിയിൽ തനിക്ക് സഭയോടുള്ള ബഹുമാനവും സത്യത്തോടുള്ള ആഗ്രഹവും താൻ പഠിപ്പിച്ച വസ്തുക്കളിന്മേലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുള്ള തയ്യാറെടുപ്പും താൻ സ്ഥാപിച്ചിരിക്കുന്ന തത്വങ്ങൾ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ തീരുമാനത്തിനേൽപ്പിച്ചു കൊടുക്കുവാനുള്ള അഭിലാഷവും പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതേസമയം തൻ്റെ തെറ്റുകൾ തെളിയിക്കപ്പെടാതെ തന്നെ പിന്തിരിപ്പിക്കുവാനുള്ള കർദിനാളിൻ്റെ പരിശ്രമത്തെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു. പിന്തിരിയുക, പിൻവലിക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ഏക ഉത്തരം. തൻ്റെ സ്ഥാനം തിരുവചനത്തിൽ അധിഷ്ഠിതമാണെന്നും സത്യം വെടിയുവാൻ തനിക്ക് സാധ്യമല്ലെന്നും നവീകരണകർത്താവ് പ്രഖ്യാപിച്ചു. ലൂഥറിൻ്റെ ന്യായവാദങ്ങൾക്ക് ഉത്തരമുട്ടിപ്പോയ പാപ്പാത്വ പ്രതിനിധി ശകാരങ്ങളും കുത്തുവാക്കുകളും അഹങ്കാരങ്ങളും ചൊരിഞ്ഞുകൊണ്ട് പാരമ്പര്യങ്ങളിൽ നിന്നും പിതാക്കന്മാരുടെ പ്രസ്താവനകളിൽ നിന്നുമുള്ള ഉദ്ധരണികൾ ഉരുവിട്ട് അദ്ദേഹത്തിന് സംസാരിക്കുവാനുള്ള അവസരം നിഷേധിച്ചു. അവസാനം തൻ്റെ ഉത്തരം എഴുതി സമർപ്പിക്കുവാനുള്ള വൈമുഖ്യമാർന്ന അനുവാദം ലൂഥറിന് ലഭിച്ചു. അപ്രകാരം ചെയ്തതിൽ പീഡിപ്പിക്കപ്പെട്ടവന് ഇരട്ടി ലാഭമുണ്ടായി. ഒന്നാമതായി, എഴുതപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ ന്യായത്തീർപ്പിനു വേണ്ടി സമർപ്പിക്കുകയും രണ്ടാമതായി, ശകാരവർഷം കൊണ്ട് വിജയിക്കുമായിരുന്ന അഹങ്കാരിയും വിടുവായനുമായ സ്വേച്ഛാധിപതിയുടെ ഭയഭീതിതമായ അന്ധകരണത്തിനെതിരെ പ്രവർത്തിക്കുവാനുള്ള നല്ല അവസരം ലഭിക്കുകയും ചെയ്തു എന്ന് ഒരു സ്നേഹിതന് അദ്ദേഹം എഴുതി. തിരുവചനത്തിലെ അനേക ഉദ്ധരണികളുടെ പിൻബലത്തിൽ തൻ്റെ പ്രസ്താവനകളെല്ലാം വ്യക്തവും ശക്തിയേറിയതുമായ രീതിയിൽ ചുരുക്കമായി അടുത്ത കൂടിക്കാഴ്ചയിൽ ലൂഥർ സമർപ്പിച്ചു. ഇത് ഉറക്കെ വായിച്ച ശേഷം കർദിനാളിനെ സമർപ്പിച്ചു. പക്ഷെ വെറുപ്പോടെ ദൂരെ എറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അതെല്ലാം അനാവശ്യമായ ഉദ്ധരണികളും നിരർത്ഥകമായ വാക്കുകളുടെ കൂമ്പാരവുമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇതിൽ കുപിതനായ ലൂഥർ സഭയുടെ പാരമ്പര്യങ്ങളെയും അബദ്ധജടിലമായ ഉപദേശങ്ങളെയും നിഷേധിച്ചുകൊണ്ട് അഹങ്കാരിയായ ആ വൈദികനെ നേരിടുകയും അയാളുടെ സങ്കല്പങ്ങളെ തകിടം മറിക്കുകയും ചെയ്തു. ലൂഥറിൻ്റെ ന്യായവാദങ്ങൾക്ക് മുമ്പിൽ ഉത്തരമുട്ടിപ്പോയ ആ വൈദികൻ സ്വയനിയന്ത്രണം വിട്ടുകൊണ്ട് കോപത്തോടെ ഇപ്രകാരം അലറി വിളിച്ചു: പിന്തിരിയുക, അല്ലെങ്കിൽ റോമിലെ ന്യായാധിപന്മാരുടെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുന്നതിന് നിങ്ങളെ ഞാൻ അയക്കും. നിങ്ങളെയും നിങ്ങളുടെ പക്ഷക്കാരെയും സാമൂഹിക ഭ്രഷ്ടരാക്കും. നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും സഭാവിലക്ക് കൽപ്പിക്കും. അവസാനമായി അഹങ്കാരവും രോഷവും നിറഞ്ഞ സ്വരത്തിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചു: പിന്തിരിയുക, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാതിരിക്കുക. തന്നിൽ നിന്നും പിന്തിരിയൽ പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് നവീകരണകർത്താവും സ്നേഹിതരും അവിടെ നിന്ന് പിൻവാങ്ങി. എന്നാൽ ആ കർദിനാൾ ആഗ്രഹിച്ചത് ഇതല്ലായിരുന്നു. ക്രൂരത കാണിച്ച് ഭയപ്പെടുത്തി ലൂഥറെ കീഴടക്കുമെന്ന് അയാൾ വീമ്പിളക്കിയിരുന്നു. ഇപ്പോൾ തൻ്റെ ഉപായങ്ങൾ തോൽവിയിലായതിൽ മനം നൊന്ത അയാൾ ഏകനായി തൻ്റെ അനുയായികളെ മാറി മാറി നോക്കി. ഈ അവസരത്തിലുള്ള ലൂഥറിൻ്റെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലമുണ്ടാകാതിരുന്നില്ല. അവിടെ കൂടിയിരുന്ന വലിയ ജനാവലിക്ക് ഈ രണ്ട് വ്യക്തികളെ തമ്മിൽ താരതമ്യപ്പെടുത്തുവാനും അവർ പ്രകടമാക്കിയ ആത്മാവിനെ ന്യായം വിധിക്കുവാനും അവരുടെ നിലപാടുകളിലെ ശക്തിയും സത്യസന്ധതയും വിലയിരുത്തുവാനുമുള്ള അവസരം ലഭിച്ചു. ആ വൈരുദ്ധ്യം എത്ര ശ്രദ്ധേയമായിരുന്നു! തൻ്റെ പക്കൽ സത്യമുണ്ടായിരുന്ന നവീകരണ വക്താവ് സരളവും വിനീതവും ഉറപ്പുള്ളതുമായ മനോഭാവത്തോടെ ദൈവശക്തിയിൽ ആശ്രയിച്ചു നിന്നു. പോപ്പിൻ്റെ പ്രതിനിധി സ്വയം ശ്രേഷ്ഠനെന്ന് ഭാവിച്ച് ഉന്നതഭാവവും അഹങ്കാരവും യുക്തിഹീനവുമായ രീതിയിൽ തിരുവചനത്തിൽ നിന്നും വാദമുഖങ്ങളൊന്നുമില്ലാതെ ഉഗ്രമായി ഇപ്രകാരം വിളിച്ചു പറയുകയാണ് ഉണ്ടായത്: പിന്തിരിയുക, അല്ലെങ്കിൽ റോമിലയച്ച് ശിക്ഷിപ്പിക്കും. ലൂഥറിന് ഉറപ്പുപത്രം ലഭിച്ചിരുന്നതറിയാതെ അദ്ദേഹത്തെ പിടികൂടി കാരാഗ്രഹത്തിലടയ്ക്കുവാൻ റോമൻ പ്രതിനിധികൾ കരുനീക്കങ്ങൾ ആരംഭിച്ചു. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ലെന്നും ഒട്ടും താമസിയാതെ വിറ്റൻബർഗിലേക്ക് അദ്ദേഹം മടങ്ങണമെന്നും അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണമെന്നും തൻ്റെ സ്നേഹിതർ അപേക്ഷിച്ചു. അതനുസരിച്ച് പുലരു മുമ്പ് തന്നെ മജിസ്ട്രേറ്റ് നിയമിച്ച വഴികാട്ടിയോടൊത്ത് അദ്ദേഹം കുതിരപ്പുറത്ത് കയറി ആഗസ്ബർഗ് വിട്ട് യാത്രയായി. അനിഷ്ട സൂചനകൾ അധികമുള്ളതിനാൽ വെളിച്ചമില്ലാത്ത നിർജ്ജന പാതകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ശ്രദ്ധാലുക്കളായ നിഷ്ഠൂര ശത്രുക്കൾ തന്നെ നശിപ്പിക്കുവാൻ കെണികൾ വിരിച്ചു. തനിക്കുവേണ്ടി ഒരുക്കിയിരിക്കുന്ന കെണികളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുമോ? ജിജ്ഞാസയുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെയും നിമിഷങ്ങളായിരുന്നു അവ. നഗരമതിലിൻ്റെ ഒരു ചെറിയ കവാടത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അത് അദ്ദേഹത്തിന് വേണ്ടി തുറക്കപ്പെടുകയും തടസ്സങ്ങളൊന്നും കൂടാതെ തൻ്റെ വഴികാട്ടിയുമൊത്ത് അദ്ദേഹം പുറത്തു കടക്കുകയും ചെയ്തു. സുരക്ഷിതനായി പുറത്തു കടന്ന ആ അഭയാർത്ഥികൾ തങ്ങളുടെ പ്രയാണം തുടർന്നു. എന്നാൽ ലൂഥറിൻ്റെ തിരോധാനം പാപ്പാത്ത പ്രതിനിധി അറിഞ്ഞപ്പോഴേക്കും അദ്ദേഹം തൻ്റെ പീഡിതരുടെ പിടിയിൽ നിന്നും അകലെയെത്തിയിരുന്നു. സാത്താനും തൻ്റെ പ്രതിനിധികളും തോൽവിയടഞ്ഞു. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്രാപിച്ച ഒരു പക്ഷി എന്ന പോലെ തങ്ങളുടെ കയ്യിൽ പെട്ടുപോയി എന്നവർ വിചാരിച്ച മനുഷ്യൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ലൂഥർ രക്ഷപ്പെട്ടു കഴിഞ്ഞുവെന്ന വാർത്ത കേട്ട പാപ്പാത്ത പ്രതിനിധി അത്ഭുതവും കോപവും നിറഞ്ഞവനായിത്തീർന്നു. സഭയെ ശല്യപ്പെടുത്തുന്ന ഈ മനുഷ്യനെ നേരിടുന്ന ഉറപ്പുള്ളതും ബുദ്ധിപരവുമായ തൻ്റെ തന്ത്രത്തിന് വലിയ ബഹുമതി ലഭിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു കഴിഞ്ഞു. ഈ കോപത്തിൻ്റെ മൂർത്തീഭാവമായ ഒരു കത്ത് അയാൾ സാക്സോണിയിലെ ഇലക്ടറായ ഫ്രെഡറിക്കിന് എഴുതിയിട്ട് ലൂഥറെ കൈയൊഴിഞ്ഞുകൊണ്ട് റോമിലേക്ക് അയക്കുവാനോ അല്ലെങ്കിൽ സാക്സോണിയിൽ നിന്ന് നാട് കടത്തുവാനോ ആവശ്യപ്പെട്ടു. മാർപ്പാപ്പയോ പാപ്പാ പ്രതിനിധിയോ തിരുവചന വെളിച്ചത്തിൽ തൻ്റെ തെറ്റുകൾ വെളിപ്പെടുത്തി തരണമെന്നും അവ ദൈവവചനത്തിന് എതിരാണെന്ന് കാണപ്പെട്ടാൽ തൻ്റെ ഉപദേശങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നതാണെന്നും വളരെ വിനീതമായ രീതിയിൽ സമ്മതിച്ചുകൊണ്ട് ലൂഥർ മേൽപ്പറഞ്ഞ കത്തിനെ പ്രതിരോധിച്ചു. ഇപ്രകാരമുള്ള പരിശുദ്ധ പ്രവൃത്തിയിൽ കഷ്ടം സഹിക്കുവാൻ യോഗ്യതയുള്ളവനായി തന്നെ കണക്കാക്കിയതിൽ അദ്ദേഹം ദൈവത്തിന് നന്ദി അർപ്പിച്ചു. നവീകരണ ഉപദേശങ്ങളിൽ തനിക്ക് വലിയ അറിവില്ലെങ്കിലും ലൂഥറിൻ്റെ വാക്കുകളുടെ വിശുദ്ധിയിലും ശക്തിയിലും വ്യക്തതയിലും ആകൃഷ്ടനായ ഇലക്ടർ നവീകരണ വക്താവ് തെറ്റാണ് ചെയ്യുന്നതെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ അദ്ദേഹത്തിൻ്റെ സംരക്ഷകനായി തുടരുവാൻ തീരുമാനിച്ചു. പാപ്പാത്വ പ്രതിനിധിയുടെ ആവശ്യത്തിന് അദ്ദേഹം ഇപ്രകാരം മറുപടി എഴുതി: ഡോക്ടർ മാർട്ടിൻ, ആഗസ്ബർഗിൽ നിങ്ങളുടെ മുമ്പിൽ ഹാജരായതിൽ നിങ്ങൾ തൃപ്തിപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താതെ പിന്മാറുവാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളുടെ സംസ്ഥാനത്തിലെ വിദ്യാസമ്പന്നരായ വ്യക്തികൾ ആരും തന്നെ മാർട്ടിൻ്റെ ഉപദേശം അശുദ്ധവും ക്രിസ്തീയ വിരുദ്ധവും വേദനിന്ദിതവുമാണെന്ന് എന്നെ അറിയിച്ചിട്ടില്ല. ലൂഥറെ റോമിലേക്ക് അയക്കുവാനോ തൻ്റെ സംസ്ഥാനത്തു നിന്ന് പുറന്തള്ളുവാനോ രാജകുമാരൻ കൂട്ടാക്കിയില്ല. സമൂഹത്തിലെ ധാർമ്മിക നിയന്ത്രണങ്ങൾ പലയിടത്തും തകരുന്നതായി ഇലക്ടർ മനസ്സിലാക്കി. ഒരു വലിയ നവീകരണ വേല അത്യാവശ്യമായിരുന്നു. ദൈവിക പ്രമാണങ്ങൾ മനുഷ്യർ അംഗീകരിക്കുകയും അനുസരിക്കുകയും സ്വർഗീയ വെളിച്ചം പ്രാപിച്ചവരുടെ മനസ്സാക്ഷിയിൽ നിന്നുള്ള തീരുമാനങ്ങൾ പാലിക്കുകയും ചെയ്താൽ ദേശത്തിലെ കുറ്റകൃത്യങ്ങൾ അമർച്ച ചെയ്യുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള സങ്കീർണവും ചെലവേറിയതുമായ ക്രമീകരണങ്ങൾ ഒഴിവാക്കാമെന്ന് അദ്ദേഹം കണ്ടു. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ലൂഥർ അധ്വാനിക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും സഭകളിൽ അതിൻ്റെ നല്ലൊരു സ്വാധീനം പ്രകടമാകുന്നത് കണ്ട് രഹസ്യമായി സന്തോഷിക്കുകയും ചെയ്തു. ഒരു സർവകലാശാല പ്രൊഫസർ എന്ന നിലയിൽ ലൂഥർ ഉത്കൃഷ്ട വിജയം നേടിയിരിക്കുന്നുവെന്ന് അദ്ദേഹം കണ്ടു. അരമനപ്പള്ളിയിൽ ലൂഥർ തന്റെ പ്രബന്ധം പരസ്യപ്പെടുത്തിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും ആൾ സെയിൻസ് ഉത്സവത്തിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ആരാധകരും കാണിക്കയും റോമിനെ നഷ്ടമാകുന്നുവെങ്കിലും അതിൻ്റെ സ്ഥാനം നിറയ്ക്കുവാൻ വേറൊരു കൂട്ടം ഇപ്പോൾ വിറ്റൻബർഗിൽ വന്നു തുടങ്ങി. അവർ റോമിൻ്റെ പുണ്യവാളന്മാരുടെ അവശിഷ്ടങ്ങൾ വണങ്ങുന്ന തീർത്ഥാടകരായിട്ടല്ല, പിന്നെയോ അവിടുത്തെ സർവകലാശാലാ ഹാളുകൾ നിറയ്ക്കുന്ന വിദ്യാർത്ഥികളായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ലൂഥറിൻ്റെ എഴുത്തുകൾ എല്ലായിടത്തും തിരുവചനം പഠിക്കുവാനുള്ള താല്പര്യത്തെ ജ്വലിപ്പിക്കുകയും ജർമ്മനിയിൽ ഉടനീളമുള്ളവർ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുപോലും വിദ്യാർത്ഥികൾ കൂട്ടമായി സർവകലാശാലയിൽ വന്നു തുടങ്ങുകയും ചെയ്തു. ആദ്യമായി വിറ്റൻബർഗിൽ വരുന്ന യുവാക്കൾ പഴയകാലത്ത് സിയോനിൽ സംഭവിച്ചതുപോലെ ഈ പട്ടണത്തിൽ നിന്ന് വളരെ അകലെയുള്ള രാജ്യങ്ങളിലേക്ക് പോലും സത്യവെളിച്ചം കടന്നു ചെല്ലുന്നത് കണ്ട് സ്വർഗത്തേക്ക് കൈകളുയർത്തി ദൈവത്തെ സ്തുതിച്ചു. ഇത്രയൊക്കെ ആയെങ്കിലും റോമാസഭയുടെ തെറ്റുകളെ സംബന്ധിച്ച് ഭാഗികമായി മാത്രമേ ലൂഥർ പരിവർത്തന വിധേയനായിരുന്നുള്ളൂ. സ്വിറ്റ്സർലാൻഡിലും ഹോളണ്ടിലും ഈ പ്രവർത്തനം വ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ പകർപ്പുകൾ ഫ്രാൻസിലും സ്പെയിനിലും എത്തിക്കഴിഞ്ഞു. ബെൽജിയം, ഇറ്റലി എന്നിവിടങ്ങളിലും സത്യം വ്യാപിച്ചു തുടങ്ങി. ആയിരങ്ങൾ നിദ്രവിട്ടുണർന്നു വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യാശയുടെ സന്തോഷത്തിലേക്ക് വന്നു തുടങ്ങി. ലൂഥറിൻ്റെ ആക്രമണങ്ങളിൽ റോം അധികമധികം പ്രകോപിക്കപ്പെട്ടുകൊണ്ടിരുന്നു. മത്സരിയായ ഈ സന്യാസിയെ കൊല്ലുന്നവർ പാപമില്ലാത്തവരായിരിക്കുമെന്ന് മതഭ്രാന്തന്മാരായ എതിരാളികളും കത്തോലിക്ക സർവകലാശാലകളിലെ ഡോക്ടർമാരും പ്രഖ്യാപിച്ചു. ഇപ്രകാരം താൻ ഒറ്റയ്ക്ക് മുന്നോട്ടു പോകുന്നത് എന്തിനാണെന്ന് വസ്ത്രത്തിനകത്ത് കൈത്തോക്ക് സൂക്ഷിച്ചിരുന്ന ഒരാൾ ഒരു ദിവസം ലൂഥറിനെ സമീപിച്ച് ചോദിച്ചു. ഞാൻ ദൈവകരങ്ങളിലാണ്, അവനാണ് എൻ്റെ ബലവും എൻ്റെ പരിചയം, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ലൂഥർ ഉത്തരം പറഞ്ഞു. ഇത് കേട്ടയുടൻ വിവർണനായിത്തീർന്ന ആ അപരിചിതൻ ദൈവദൂതന്മാരുടെ സന്നിധിയിൽ നിന്നെന്ന പോലെ ഓടി മറയുകയാണ് ഉണ്ടായത്. ലൂഥറെ നശിപ്പിക്കുവാൻ റോം തീർച്ചയാക്കി കഴിഞ്ഞു. എന്നാൽ ദൈവം അദ്ദേഹത്തിൻ്റെ പ്രതിരോധമായിരുന്നു. വീടുകളിലും സന്യാസി മഠങ്ങളിലും പ്രഭുമന്ദിരങ്ങളിലും സർവകലാശാലകളിലും രാജകൊട്ടാരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കപ്പെടുകയും തൻ്റെ പ്രയത്നങ്ങളെ നിലനിർത്തുവാൻ നാനാഭാഗങ്ങളിൽ പ്രഭുക്കന്മാർ മുന്നോട്ട് വരികയും ചെയ്തു. ഈ സമയം ഹസ്സിൻ്റെ പുസ്തകങ്ങൾ വായിച്ച ലൂഥർ താൻ പഠിപ്പിക്കുവാനും ഉയർത്തിക്കാണിക്കുവാനും ആഗ്രഹിച്ചിരുന്നതും ആ ബൊഹീമിയക്കാരനായ നവീകരണ വക്താവ് വിശ്വസിച്ചിരുന്നതുമായ വിശ്വാസത്താലുള്ള നീതീകരണമെന്ന സത്യം മനസ്സിലാക്കി. ഞങ്ങളെല്ലാവരും, പൗലോസും അഗസ്റ്റിനും ഞാനും, ഞങ്ങളറിയാതെ തന്നെ ഹസ്സിൻ്റെ പിന്തുടർച്ചക്കാരായിരുന്നു. ദൈവം തീർച്ചയായും ലോകത്തിൻ്റെ മേൽ അത് വരുമാറാക്കും. ആ സത്യം ഒരു നൂറ്റാണ്ട് മുമ്പ് ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ടുവെങ്കിലും അതിനെ കത്തിച്ചു കളഞ്ഞു എന്ന് ലൂഥർ പ്രസ്താവിച്ചു. മാർപ്പാപ്പിയെ സംബന്ധിച്ച് ജർമ്മനിയിലെ ചക്രവർത്തിക്കും പ്രഭുക്കന്മാർക്കുമുള്ള ക്രിസ്തീയ നവീകരണത്തിൻ്റെ ഒരഭ്യർത്ഥനയിൽ ലൂഥർ ഇപ്രകാരം എഴുതി: ക്രിസ്തുവിൻ്റെ പ്രതിനിധി എന്ന് ധരിപ്പിച്ചിരിക്കുന്ന വ്യക്തി ഏതൊരു ചക്രവർത്തിക്കും കിടനിൽക്കാൻ കഴിയാത്ത വിധം പ്രൗഢിയിൽ കാണപ്പെടുന്നത് ഭയങ്കരമാണ്. ഇങ്ങനെയാണോ പാവപ്പെട്ടവനായ യേശുവെ പോലെയും വിനീതനായ പത്രോസിനെ പോലെയും ആയിത്തീരുന്നത്? അദ്ദേഹമാണ് ലോകത്തിൻ്റെ പ്രഭു എന്ന് അവർ പറയുന്നു. താൻ പ്രതിപുരുഷനെന്ന് സ്വയം അവകാശപ്പെടുന്ന ക്രിസ്തു പറഞ്ഞത് എൻ്റെ രാജ്യം ഈ ലോകമല്ല എന്നതാണ്. തൻ്റെ മേലാവിലും ഉയർന്ന അധികാരം പ്രതിനിധിക്കുണ്ടോ? അദ്ദേഹം സർവകലാശാലകൾക്ക് ഇപ്രകാരം എഴുതി: വിശുദ്ധ തിരുവചനം വിശദീകരിക്കുവാൻ നിരന്തരം അവർ പ്രയത്നിക്കുകയും യുവഹൃദയങ്ങളിൽ അത് പതിയപ്പെടുവാൻ സഹായിക്കുകയും ചെയ്തില്ലെങ്കിൽ സർവകലാശാലകൾ പാതാള കവാടങ്ങളായി തെളിയിക്കപ്പെടുമെന്ന് ഞാൻ വളരെയധികം ഭയപ്പെടുന്നു. തിരുവചനം അമിത പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരിടത്ത് തൻ്റെ കുട്ടിയെ നിർത്തുവാൻ ഞാൻ ആരെയും ഉപദേശിക്കുന്നില്ല. മനുഷ്യർ നിരന്തരം ദൈവവചനം കൈകാര്യം ചെയ്യാത്ത ഏതൊരു സ്ഥാപനവും ദുഷിക്കപ്പെട്ടുപോകും. ഈ അഭ്യർത്ഥന ജർമ്മനിയിലുടനീളം വളരെ വേഗം പരസ്യമാവുകയും ശക്തമായ അതിൻ്റെ സ്വാധീനം മനുഷ്യരുടെ മേൽ പതിക്കുകയും ചെയ്തു. രാഷ്ട്രത്തെ മുഴുവൻ അത് പിടിച്ചുലയ്ക്കുകയും നവീകരണ മാനദണ്ഡങ്ങൾക്ക് ചുറ്റും പുരുഷാരങ്ങൾ ഉണർന്നു വരികയും ചെയ്തു. കോപാഗ്നിയിൽ ആളിക്കത്തിയ എതിരാളികൾ ലൂഥറിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുവാൻ പോപ്പിനെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഉടൻ തന്നെ നിഷേധിക്കപ്പെടണമെന്ന് കൽപ്പന പുറപ്പെട്ടു. 60 ദിവസത്തിനുള്ളിൽ നവീകരണക്കാരനും കൂട്ടാളികളും തങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ നാടുകടത്തപ്പെടുമെന്ന് പ്രഖ്യാപനമുണ്ടായി. നവീകരണത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പരീക്ഷണഘട്ടമായിരുന്നു. നാടുകടത്തലിനെ സംബന്ധിക്കുന്ന റോമിൻ്റെ വിധി നൂറ്റാണ്ടുകളായി ശക്തരായ ഏകാധിപതികളെപ്പോലും ബാധിക്കുകയും ഉന്നത സാമ്രാജ്യങ്ങളെ ഭയപ്പെടുത്തി നശിപ്പിക്കുകയും ചെയ്തു പോന്നിരുന്നു. അതിൻ്റെ ശിക്ഷാവിധി പ്രാപിച്ചവർ ലോകവ്യാപകമായി ഭയത്തോടും ഭീതിയോടും കൂടെ വീക്ഷിക്കപ്പെടുകയും സഹജീവികളിൽ നിന്ന് അവർ വേർപെടുത്തപ്പെടുകയും നിയമലംഘികളായി അവരെ വേട്ടയാടി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ മേൽ ആഞ്ഞടിക്കാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ സംബന്ധിച്ച് ലൂഥർ അന്ധനായിരുന്നില്ല. എന്നാൽ തൻ്റെ ആശ്രയവും പരിചയവുമായി ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ഉറച്ചുനിന്നു. ഒരു രക്തസാക്ഷിയുടെ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ അദ്ദേഹം ഇപ്രകാരം എഴുതി: എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല, അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇഷ്ടമുള്ളിടത്ത് അത് ജ്വലിക്കട്ടെ, എനിക്ക് ഭയമില്ല. നമ്മുടെ സ്വർഗീയ പിതാവ് അറിയാതെ ഒരില പോലും കൊഴിഞ്ഞു വീഴുന്നതുമില്ല. അങ്ങനെയെങ്കിൽ അവൻ നമ്മെ എന്തുമാത്രം സംരക്ഷിക്കുന്നു. ജഡമായിത്തീർന്ന വചനം പോലും മരിച്ചിരിക്കയാൽ വചനത്തിനു വേണ്ടി മരിക്കുന്നത് എത്രയോ നിസാരം. നാം അവനോടൊത്ത് മരിക്കുകയാണെങ്കിൽ അവനോടുകൂടെ ജീവിക്കുകയും ചെയ്യും. അവൻ കടന്നുപോയ മാർഗത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ അവനിരിക്കുന്നിടത്ത് നാം ഇരിക്കുകയും എന്നേക്കും അവനോടുകൂടെ വസിക്കുകയും ചെയ്യും. പാപ്പാത്വ കൽപ്പന ലഭിച്ചപ്പോൾ ലൂഥർ ഇപ്രകാരം പറഞ്ഞു: ഭക്തിവിരുദ്ധവും കപടവുമായ ഇതിനെ ഞാൻ എതിർക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നു. ഇതിൽ അവർ ക്രിസ്തുവിനെ തന്നെയാണ് കുറ്റം വിധിച്ചിരിക്കുന്നത്. നല്ല കാര്യത്തിനു വേണ്ടി കുറ്റം വിധിക്കപ്പെടുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു. ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു. അവസാനം പോപ്പ് തന്നെയാണ് എതിർ ക്രിസ്തുവെന്നും തൻ്റെ സിംഹാസനം സാത്താൻ്റെ ഇരിപ്പിടമാണെന്നും ഞാൻ അറിയുന്നു. റോമിൻ്റെ തീർപ്പിന് ശക്തിയില്ലാതിരുന്നില്ല. ജയിൽ, പീഡനം, വാൾ തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് അവർ അനുസരണം സ്ഥാപിച്ചിരുന്നു. ബലഹീനരും അന്ധവിശ്വാസികളും പോപ്പിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ വിറച്ചു നിന്നു. ലൂഥറിനോട് പരക്കെ അനുകമ്പയുണ്ടായിരുന്നെങ്കിലും നവീകരണത്തിൻ്റെ പേരിൽ വിലപ്പെട്ട ജീവൻ പണയപ്പെടുത്തുവാൻ ജനം ആഗ്രഹിച്ചില്ല. നവീകരണ വക്താവിൻ്റെ പ്രവർത്തനം അവസാനിക്കാറായെന്ന് സകലവും വ്യക്തമാക്കുന്നതുപോലെ കാണപ്പെട്ടു. എന്നാൽ ഇപ്പോഴും ലൂഥർ ഭയരഹിതനാണ്. തനിക്കെതിരെ റോം സഭാവിലക്കും ശാപവും ചുഴറ്റി എറിഞ്ഞിരിക്കുന്നു. താൻ നശിപ്പിക്കപ്പെടുമെന്നോ തോൽവിയടയുവാൻ പ്രേരിപ്പിക്കപ്പെടുമെന്നോ ലോകം സംശയരഹിതമായി വീക്ഷിക്കുന്നു. എന്നാൽ ഭയാനകമായ ശക്തിയോടെ ആ ശിക്ഷാവിധി അദ്ദേഹം റോമിൻ്റെ മേൽ തന്നെ വലിച്ചെറിയുകയും അവളെ എന്നേക്കുമായി ഉപേക്ഷിക്കുവാനുള്ള തൻ്റെ തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, വിവിധ തുറകളിൽപ്പെട്ട പൗരന്മാർ എന്നിവരുടെ മധ്യത്തിൽ വെച്ച് വൈദികശാസ്ത്രം, വൈദിക കൽപ്പനകൾ, പാപ്പാത്വ അധികാരത്തെ ഉറപ്പിക്കുന്ന ഉദ്ധരണികൾ എന്നിവ അടങ്ങിയ മാർപ്പാപ്പയുടെ കൽപ്പനയെ ലൂഥർ കത്തിച്ചു കളഞ്ഞു. എൻ്റെ പുസ്തകങ്ങളെ കത്തിച്ച് നശിപ്പിച്ചുകൊണ്ട് സാധാരണ മനുഷ്യ മനസ്സുകളിൽ നിന്നും സത്യത്തെ ഹനിക്കുവാനും അവരുടെ ആത്മാക്കളെ നശിപ്പിക്കുവാനും എൻ്റെ എതിരാളികൾക്ക് സാധിക്കുന്നു. ഇക്കാരണത്താൽ അവരുടെ പുസ്തകങ്ങൾ ചുട്ടരിച്ചുകൊണ്ട് ഞാൻ പകരം വീട്ടുന്നു. വളരെ ഗൗരവമായ ഒരു സമരം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ ഞാൻ പോപ്പിനോട് മാത്രമാണ് കളിച്ചുകൊണ്ടിരുന്നത്. ദൈവനാമത്തിൽ ഞാൻ ഈ വേല ആരംഭിച്ചിരിക്കുന്നു. എന്നെ കൂടാതെ ദൈവശക്തിയിൽ അത് അവസാനിക്കും. തൻ്റെ ബലഹീന പ്രവൃത്തിയെ കുത്തുവാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ച ശത്രുക്കളുടെ ശകാരത്തിനെതിരെ ലൂഥർ ഇപ്രകാരം ഉത്തരം കൊടുത്തു: ദൈവം എന്നെ തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ചെയ്തില്ലയോ എന്നും അവരത് ഭയപ്പെടേണ്ടതല്ലയോ എന്നും എന്നെ പുച്ഛിക്കുന്നത് നിമിത്തം അവർ ദൈവത്തെ തന്നെ പുച്ഛിക്കുകയല്ലേ ചെയ്യുന്നതെന്നും ആർക്കറിയാം? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മോശെ ഒറ്റയ്ക്കായിരുന്നു. ആഹാബ് രാജാവിൻ്റെ വാഴ്ചക്കാലത്ത് ഏലിയാവ് ഏകനായിരുന്നു. യെരുശലേമിൽ യെശയ്യാവ് ഏകനായി നിന്നു. ബാബിലോണിൽ യെഹെസ്കേൽ ഒറ്റയ്ക്കായിരുന്നു. മഹാപുരോഹിതനെയോ മറ്റുന്നതന്മാരെയോ ദൈവം ഒരിക്കലും പ്രവാചകനായി തിരഞ്ഞെടുത്തില്ല. എന്നാൽ വിനീതരും മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവരും സാധാരണയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഒരിക്കൽ ഇടയനായ ആമോസിനെ പോലും വിളിച്ചിരുന്നു. ഓരോ കാലഘട്ടത്തിലും വിശുദ്ധന്മാർ തങ്ങളുടെ ജീവനെപ്പോലും വിലപ്പെട്ടതായി കാണാതെ ഉന്നതരെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ബുദ്ധിമാന്മാരെയും ശാസിക്കേണ്ടതുണ്ടായിരുന്നു. ഒരു പ്രവാചകനായി ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുന്നില്ല. എന്നാൽ ഞാൻ ഏകനും അവർ അനേകരും ആകയാൽ അവർ തന്നെ ഭയപ്പെടേണ്ടതാണെന്ന് ഞാൻ പറയുന്നു. എൻ്റെ പക്കൽ ദൈവവചനമുണ്ടെന്നും അവരോടൊപ്പം അതില്ലെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട്. സഭയിൽ നിന്ന് പൂർണ്ണമായൊരു വേർപാടിന് വേണ്ടി ലൂഥർ തീരുമാനമെടുത്തത് തൻ്റെ ഉള്ളിൽ വലിയൊരു പോരാട്ടം കൂടാതെയായിരുന്നില്ല. ആ സമയം അദ്ദേഹം ഇപ്രകാരം എഴുതി: ചെറുപ്പം മുതൽ തന്നെ ഒരുവനിത് രൂഢമൂലമായിരിക്കുന്നത്, തത്വപരമായ തടസ്സങ്ങൾ തുടച്ചു മാറ്റുന്നത് എത്ര പ്രയാസമേറിയതാണെന്ന് ഓരോ ദിവസവും ഞാൻ മനസ്സിലാക്കുന്നു. തിരുവചനം എൻ്റെ പക്കലുണ്ടെങ്കിലും പോപ്പിനെതിരെ നിലകൊള്ളുവാനും തന്നെ എതിർക്രിസ്തുവെന്ന് സ്ഥാപിക്കുവാനും ഞാനെടുത്ത തീരുമാനത്തെ നീതീകരിക്കുന്നതിന് എന്തുമാത്രം ഞാൻ വേദന സഹിച്ചു. എൻ്റെ ഹൃദയത്തിലെ തീവ്രമായ കഷ്ടപ്പാടുകൾ അപ്രകാരമല്ലായിരുന്നെങ്കിൽ പാപ്പാത്വ അനുയായികളുടെ നാവിൽ പലപ്പോഴും ഉള്ളതുപോലെയുള്ള ചോദ്യം വേദനയോടെ എന്നോട് തന്നെ ഞാൻ എത്ര വട്ടം ചോദിച്ചു: നീ മാത്രമാണോ ബുദ്ധിമാനായിട്ടുള്ളത്? മറ്റെല്ലാവരും തെറ്റിലാണോ? അഥവാ നീ തന്നെയാണ് തെറ്റിലെന്ന് വരികിൽ ആ തെറ്റുനിമിത്തം എത്രമാത്രം ആത്മാക്കളാണ് നിത്യനാശത്തിൽ പെട്ടുപോകുന്നത്? ഈ സംശയങ്ങൾക്കെതിരെ ഒരിക്കലും തെറ്റിപ്പോകാത്ത തൻ്റെ വചനം കൊണ്ട് യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ കോട്ട കെട്ടുന്നതുവരെ സാത്താനെതിരെ ഇങ്ങനെ ഞാൻ പോരാടിക്കൊണ്ടിരുന്നു. പിന്മാറിയില്ലെങ്കിൽ ലൂഥറെ സമൂഹത്തിൽ നിന്ന് പിന്തള്ളുമെന്നുള്ള പോപ്പിൻ്റെ ഭീഷണി ഇപ്പോൾ നിറവേറപ്പെട്ടു. റോമാസഭയിൽ നിന്നുള്ള നവീകരണ വക്താവിൻ്റെ അന്തിമ പിന്മാറ്റവും അതോടൊപ്പം അദ്ദേഹവും തൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവരും ശിക്ഷാർഹരും സ്വർഗം ശപിച്ച് തള്ളിക്കളഞ്ഞവരുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മറ്റൊരു കൽപ്പനയും ഇപ്പോൾ നടപ്പിലായി. വലിയ മത്സരം പൂർണ്ണമായും ആരംഭിച്ചു കഴിഞ്ഞു. തങ്ങളുടെ കാലത്തേക്കുള്ള സത്യം ലോകത്തോടറിയിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ഓഹരി എതിർപ്പ് നേരിടുക എന്നതുതന്നെയാണ്. ലൂഥറിൻ്റെ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്ന പ്രത്യേക പ്രാധാന്യമുള്ള ഒരു സത്യമുണ്ടായിരുന്നു. ഇന്ന് സഭയ്ക്കും ഈ കാലത്തേക്കുള്ള ഒരു സത്യമുണ്ട്. തൻ്റെ സ്വന്തഹിതത്തിൻ്റെ ഉപദേശപ്രകാരം സർവവും നിവർത്തിക്കുന്ന ദൈവം വിവിധ സാഹചര്യങ്ങളിലും വിവിധ ജീവിത നിലവാരങ്ങളിലും പെട്ട മനുഷ്യരെ തങ്ങളുടെ കാലത്തേക്കുള്ള പ്രത്യേക ദൂത് ഘോഷിക്കുന്നതിന് ഉപയോഗിക്കുവാൻ പ്രസാദിച്ചിരിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച വെളിച്ചത്തെ അവർ വിലമതിക്കുമെങ്കിൽ സത്യത്തിൻ്റെ വിശാലമായ ദർശനം അവരുടെ മുമ്പിൽ വീണ്ടും തുറക്കപ്പെടും. ലൂഥറെ എതിർത്ത പാപ്പാത്വ അനുയായികളെപ്പോലെ ഇന്നത്തെ ഭൂരിപക്ഷവും സത്യം കാംക്ഷിക്കുന്നവരല്ല. കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ ദൈവവചനത്തിന് പകരം മനുഷ്യർക്ക് സ്വീകരിക്കുവാൻ പാരമ്പര്യങ്ങളും തത്വസംഹിതകളും ഇന്നുമുണ്ട്. കഴിഞ്ഞകാല നവീകരണക്കാർക്ക് ലഭിച്ചതിനേക്കാളും അധികം താല്പര്യം ഇന്നത്തെ സത്യത്തിൻ്റെ സാക്ഷികൾക്ക് ലോകത്തിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ലോകചരിത്രം അതിൻ്റെ സമാപ്തിയിലേക്ക് അടുക്കുംതോറും സത്യവും മിഥ്യയും അഥവാ ക്രിസ്തുവും സാത്താനും തമ്മിലുള്ള വൻ പോരാട്ടം രൂക്ഷമായ ശക്തി ആർജിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും, എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പ്രസ്താവിച്ചിരുന്നു. യോഹന്നാൻ 15:19-20. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്കയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ എന്ന് മറ്റൊരു വിധത്തിൽ കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നു. ലൂക്കോസ് 6:26. കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ തന്നെ ലോകത്തിൻ്റെ ആത്മാവ് ഇന്നും ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് യോജിപ്പിലല്ല. അന്നത്തെ സത്യസാക്ഷികൾക്ക് ലഭിച്ചതിനേക്കാളും വലിയ പ്രീതി ഇന്ന് ദൈവവചനം അതിൻ്റെ പരിശുദ്ധിയിൽ പ്രസംഗിക്കുന്നവർക്ക് ലഭിക്കുകയില്ല. സത്യത്തിനെതിരെയുള്ള എതിർപ്പിൻ്റെ രീതിക്ക് മാറ്റം സംഭവിച്ചേക്കാം. ആ ശത്രുത കൗശലം നിറഞ്ഞതാകയാൽ തുറന്ന രീതിയിലായിരിക്കുകയില്ല. എന്നാൽ അതേ രീതിയിലുള്ള ശത്രു തന്നെ ഇന്നും നിലനിൽക്കുന്നു. അന്ത്യകാലത്ത് അത് പൂർണ്ണമായി വെളിപ്പെടും.